ജ്ഞാനത്തിന് പൂർണ്ണത ലഭിക്കുന്നു. വിദ്യാസമ്പന്നൻ വളരെ കാര്യങ്ങൾ അറിയുന്നു. അനുഭവസമ്പന്നൻ വിവേകത്തോടെ സംസാരിക്കുന്നു. അനുഭവജ്ഞാനമില്ലാത്തവനെ അറിവ് കുറയും. യാത്ര ചെയ്തിട്ടുള്ളവൻ കഴിവുറ്റവനാകുന്നു. യാത്രയിൽ ഞാൻ വളരെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. പ്രകടിപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ഗ്രഹിക്കുന്നു. ഞാൻ പലപ്പോഴും മാരകമായ അപകടങ്ങളിൽ പെട്ടിട്ടുണ്ട്. എന്നാൽ അനുഭവജ്ഞാനം എന്നെ രക്ഷിച്ചു. ദൈവഭക്തന്റെ ജീവൻ നിലനിൽക്കും. അവന്റെ പ്രത്യാശ അവന്റെ രക്ഷകനിലാണ്. കർത്താവിനെ ഭയപ്പെടുന്നവൻ അധീരനാവുകയോ ഭീരുത്വം പ്രകടിപ്പിക്കുകയോ ഇല്ല. അവിടുന്നാണ് അവന്റെ പ്രത്യാശ. ദൈവഭക്തന്റെ ആത്മാവ് അനുഗ്രഹീതമാണ്. തന്റെ ആശ്രയം അവൻ അറിയുന്നു. തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്നു. അവിടുന്ന് ശക്തമായ സംരക്ഷണവും ഉറപ്പുള്ള താങ്ങും. ചുടുകാറ്റിൽ അഭയകേന്ദ്രവും പൊരിവെയിലിൽ തണലും. ഇടറാതിരിക്കാൻ സംരക്ഷണവും വീഴാതിരിക്കാൻ ഉറപ്പുമാണ്. അവിടുന്ന് ആത്മാവിനെ ഉത്തേജിപ്പിച്ച് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. അവിടുന്ന് സൗഖ്യവും ജീവനും അനുഗ്രഹവും പ്രദാനം ചെയ്യുന്നു. അന്യായ സമ്പത്തിൽ നിന്നുള്ള ബലി പങ്കില്ലമാണ്. നിയമനിഷേധകന്റെ കാഴ്ചകൾ സ്വീകാര്യമല്ല. ദൈവഭക്തിയില്ലാത്തവന്റെ ബലികളിൽ അത്യുന്നതൻ പ്രസാദിക്കുന്നില്ല. അവൻ എത്ര ബലി അർപ്പിച്ചാലും അവിടുന്ന് പ്രസാദിക്കുകയോ പാപമോചനം നൽകുകയോ ഇല്ല. ദരിദ്രന്റെ സമ്പത്ത് തട്ടിയെടുത്ത് ബലിയർപ്പിക്കുന്നവൻ പിതാവിന്റെ മുമ്പിൽ വെച്ച് പുത്രനെ കൊല്ലുന്നവനെ പോലെയാണ്. ദരിദ്രന്റെ ജീവൻ അവന്റെ ആഹാരമാണ്. അത് അപഹരിക്കുന്നവൻ കൊലപാതകിയാണ്. അയൽക്കാരന്റെ ഉപജീവന മാർഗം തടയുന്നവൻ അവനെ കൊല്ലുകയാണ്. വേലക്കാരന്റെ കൂലി കൊടുക്കാതിരിക്കുക രക്തച്ചൊരിച്ചിലാണ്. ഒരുവൻ പണിയുന്നു, അപരൻ നശിപ്പിക്കുന്നു. അധ്വാനമല്ലാതെ അവർക്കെന്ത് ലാഭം? ഒരുവൻ പ്രാർത്ഥിക്കുന്നു, അപരൻ ശപിക്കുന്നു. ആരുടെ ശബ്ദമാണ് കർത്താവ് ശ്രദ്ധിക്കുക? മൃതശരീരത്തിൽ തൊട്ടിട്ട് കൈ കഴുകിയവൻ വീണ്ടും അതിനെ സ്പർശിച്ചാൽ കഴുകൽ കൊണ്ട് എന്ത് പ്രയോജനം? പാപങ്ങളെ പ്രതി ഉപവസിച്ചിട്ട് വീണ്ടും അത് ചെയ്താൽ അവന്റെ പ്രാർത്ഥന ആര് ശ്രവിക്കും? എളിമപ്പെടൽ കൊണ്ട് അവൻ എന്ത് നേടി? നിയമം പാലിക്കുന്നത് നിരവധി ബലികൾ അർപ്പിക്കുന്നതിന് തുല്യമാണ്. കൽപ്പനകൾ അനുസരിക്കുന്നത് സമാധാന ബലിക്ക് തുല്യവും. കരുണയ്ക്ക് പകരം കരുണ കാണിക്കുന്നത് ധാന്യ ബലിക്ക് തുല്യമാണ്. ശിക്ഷ കൊടുക്കുന്നവൻ കൃതജ്ഞതാ ബലി അർപ്പിക്കുന്നു. ദുഷ്ടതയിൽ നിന്ന് ഒഴിയുന്നത് കർത്താവിന് പ്രീതികരമാണ്. അനീതി വർജിക്കുക പാപപരിഹാര ബലിയാണ്. വെറും കൈയോടെ കർത്താവിനെ സമീപിക്കരുത്. എന്തെന്നാൽ ഇവയെല്ലാം അനുഷ്ഠിക്കാൻ നിയമം അനുശാസിക്കുന്നു. നീതിമാന്റെ ബലി ബലിപീഠത്തെ അഭിഷേകം ചെയ്യുന്നു. അതിന്റെ സുഗന്ധം അത്യുന്നതന്റെ സന്നിധിയിലേക്ക് ഉയരുന്നു. നീതിമാന്റെ ബലി സ്വീകാര്യമാണ്. അത് വിസ്മരിക്കപ്പെടുകയില്ല. കർത്താവിനെ മനം തുറന്ന് മഹത്വപ്പെടുത്തുക. ആദ്യഫലം സമർപ്പിക്കുമ്പോൾ ലുബ്ധ കാട്ടരുത്. കാഴ്ച സമർപ്പിക്കുമ്പോൾ മുഖം മാടരുത്. സന്തോഷത്തോടെ ദശാംശം കൊടുക്കുക. അത്യുന്നതൻ നൽകിയതുപോലെ അവിടുത്തേക്ക് തിരികെ കൊടുക്കുക. കഴിവിനത്ത് ഉദാരമായി കൊടുക്കുക. കർത്താവ് പ്രതിഫലം നൽകുന്നവനാണ്. അവിടുന്ന് ഏഴിരട്ടിയായി തിരികെ തരും. കർത്താവിന് കൈക്കൂലി കൊടുക്കരുത്. അവിടുന്ന് സ്വീകരിക്കുകയില്ല. അനീതിപൂർവമായ ബലിയിൽ ആശ്രയിക്കരുത്. കർത്താവ് പക്ഷപാതമില്ലാത്ത ന്യായാധിപനാണ്. അവിടുന്ന് ദരിദ്രനോട് പക്ഷപാതം കാണിക്കുന്നില്ല. തിന്മയ്ക്ക് വിധേയനായവന്റെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കും. അനാഥന്റെ പ്രാർത്ഥനയോ വിധവയുടെ പരാതികളോ അവിടുന്ന് അവഗണിക്കുകയില്ല. തന്റെ കണ്ണീരിന് കാരണമായവനെതിരായി വിധവ വിലപിക്കുമ്പോൾ അവരുടെ കവിളിലൂടെ കണ്ണീർ ഒഴുകുകയില്ലേ? കർത്താവിന് പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവൻ സ്വീകാര്യനാണ്. അവന്റെ പ്രാർത്ഥന മേഘങ്ങളോളം എത്തുന്നു. വിനീതന്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ചു കയറുന്നു. അത് കർത്തൃസന്നിധിയിലെത്തുന്നത് വരെ അവൻ സ്വസ്ഥനാവുകയില്ല. ന്യായവിധി നടത്തി നിഷ്കളങ്കന നീതി നൽകാൻ അത്യുന്നതൻ സന്ദർശിക്കുന്നത് വരെ അവൻ പിൻവാങ്ങുകയില്ല. കർത്താവ് വൈകിയോ സ്വസ്ഥനായിരിക്കുകയോ ഇല്ല. അവിടുന്ന് നിർദ്ദയന്റെ അരക്കെട്ട് തകർക്കുകയും ജനതകളോട് പകരം വീട്ടുകയും ചെയ്യും. ധിക്കാരിയുടെ കൂട്ടത്തെ നിർമാർജനം ചെയ്യുകയും അനീതി പ്രവർത്തിക്കുന്നവന്റെ ചെങ്കോൾ തകർത്തുകൊള്ളുകയും ചെയ്യും. മനുഷ്യന് പ്രവർത്തിക്കത്തും പ്രയത്നങ്ങൾക്ക് അവയുടെ വൈഭവത്തിന് അനുസരിച്ചും അവിടുന്ന് പ്രതിഫലം നൽകും. തന്റെ ജനത്തിന്റെ പരാതികൾക്ക് വിധി കൽപ്പിച്ച് തന്റെ കരുണയിലവരെ ആനന്ദിപ്പിക്കും. വരൾച്ചയുടെ നാളുകളിൽ മഴക്കാറ് പോലെ കഷ്ടതയിൽ കർത്താവിന്റെ കരുണ ആശ്വാസപ്രദമാണ്. യോന പ്രവാചകന്റെ പുസ്തകം. അമിത്തായിയുടെ മകനായ യോനായിക്ക് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ, നീ പുറപ്പെട്ട് മഹാനഗരമായ നിലവിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്കാം. അവരുടെ ദുഷ്ടത എന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. എന്നാൽ യോന യഹോവയുടെ സന്നിധിയിൽ നിന്ന് തർശീശിലേക്ക് ഓടിപ്പോകേണ്ടതിന് പുറപ്പെട്ട് യാഫോവിലേക്ക് ചെന്നു. തർശീശിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ടു. കൂലി കൊടുത്തു യഹോവയുടെ സന്നിധിയിൽ നിന്ന് അവരോടുകൂടെ തർശീശിലേക്ക് പൊയ്ക്കളയുവാൻ അതിൽ കയറി. യഹോവയോ സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റ് അടുപ്പിച്ചു. കപ്പൽ തകർന്നു പോകുവാൻ തക്കവണ്ണം സമുദ്രത്തിൽ വലിയൊരു കോളുണ്ടായി. കപ്പൽക്കാർ ഭയപ്പെട്ട് ഓരോരുത്തൻ താൻ താന്റെ ദേവനോട് നിലവിളിച്ചു. കപ്പലിന് ഭാരം കുറയ്ക്കേണ്ടതിന് അവർ അതിലെ ചരക്ക് സമുദ്രത്തിൽ എറിഞ്ഞു കളഞ്ഞു. യോനയോ കപ്പലിന്റെ അടിത്തട്ടിൽ ഇറങ്ങിക്കിടന്ന് നല്ലവണ്ണം ഉറങ്ങുകയായിരുന്നു. കപ്പൽ പ്രമാണി അവന്റെ അടുക്കൽ വന്നവനോട്, നീ ഉറങ്ങുന്നത് എന്ത്? എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ച് വേക്ഷിക്കാം. നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം പക്ഷേ നമ്മെ കടാക്ഷിക്കുമെന്ന് പറഞ്ഞു. അനന്തരം അവർ വരുവീൻ, ആരുടെ നിമിത്തം ഈ അനർത്ഥം നമ്മുടെ മേൽ വന്നിരിക്കുന്നു എന്നറിയേണ്ടതിന് നാം ചീട്ടിടുക എന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു. അങ്ങനെ അവർ ചീട്ടിട്ടു. ചീട്ട് യോനായിക്ക് വീണു. അവർ അവനോട്, ആരുടെ നിമിത്തം ഈ അനർത്ഥം നമ്മുടെ മേൽ വന്നു എന്ന് നീ പറഞ്ഞു തരേണം. നിന്റെ തൊഴിലെന്ത്? നീ എവിടെ നിന്ന് വരുന്നു? നിന്റെ നാട് ഏത്? നീ ഏത് ജാതിക്കാരൻ എന്ന് ചോദിച്ചു. അതിനെ അവൻ അവരോട്, ഞാനൊരു എബ്രായൻ. കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ യഹോവയെ ഞാൻ ഭജിച്ചു വരുന്നു എന്ന് പറഞ്ഞു. ആ പുരുഷന്മാർ അത്യന്തം ഭയപ്പെട്ട അവനോട്, നീ എന്തിനെ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു. അവൻ അവരോട് അറിയിച്ചിരുന്നത് കൊണ്ട് അവൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോകുന്നു എന്ന് അവർ അറിഞ്ഞു. എന്നാൽ സമുദ്രം മേൽക്കുമേലധികം കോപിച്ചതുകൊണ്ട് അവർ അവനോട്, സമുദ്രം അടങ്ങുവാൻ തക്കവണ്ണം ഞങ്ങൾ നിന്നോട് എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. അവൻ അവരോട്, എന്നെ എടുത്ത് സമുദ്രത്തിൽ ഇട്ടുകളവീൻ, അപ്പോൾ സമുദ്രം അടങ്ങും. എന്റെ നിമിത്തം ഈ വലിയ ഗോൾ നിങ്ങൾക്ക് തട്ടിയിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. എന്നാൽ അവർ കരയ്ക്ക് അടുക്കേണ്ടതിന് മുറുകെ തണ്ട് വലിച്ചു. എങ്കിലും സമുദ്രം കോപിച്ചു. കോൾ പെരുകി വന്നതുകൊണ്ട് അവർക്ക് സാധിച്ചില്ല. അവർ യഹോവയോട് നിലവിളിച്ചു. അയ്യോ യഹോവേ, ഈ മനുഷ്യന്റെ ജീവൻ നിമിത്തം ഞങ്ങൾ നശിച്ചു പോകരുത്. നിർദോഷ രക്തം ചൊരിയിച്ച കുറ്റം ഞങ്ങളുടെ മേൽ വരുത്തരുത്. യഹോവേ, നീ നിനക്ക് ഇഷ്ടമായതുപോലെ നീ ചെയ്തിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. പിന്നെ അവർ യോനയെ എടുത്ത് സമുദ്രത്തിൽ ഇട്ടുകളയുകയും സമുദ്രത്തിന്റെ കോപം അടങ്ങുകയും ചെയ്തു. അപ്പോൾ അവർ യഹോവയെ അത്യന്തം ഭയപ്പെട്ടു. യഹോവയ്ക്ക് യാഗം കഴിച്ച് നേർച്ചകളും നേർന്നു. യോനയെ വിഴുങ്ങേണ്ടതിന് യഹോവ ഒരു മഹാമത്സ്യത്തെ കൽപ്പിച്ചാക്കിയിരുന്നു. അങ്ങനെ യോന മൂന്ന് രാവും മൂന്ന് പകലും മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നു. യോന മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് തന്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിച്ചു പറഞ്ഞു, എന്തെന്നാൽ, ഞാൻ എന്റെ കഷ്ടത നിമിത്തം യഹോവയോട് നിലവിളിച്ചു. അവൻ എനിക്ക് ഉത്തരവരുളി. ഞാൻ പാതാളത്തിന്റെ വയറ്റിൽ നിന്ന് അയ്യം വിളിച്ചു. നീ എന്റെ നിലവിളി കേട്ടു. നീ എന്നെ സമുദ്രമധ്യേ ആഴത്തിലിട്ട് കളഞ്ഞു. പ്രവാഹം എന്നെ ചുറ്റി. നിന്റെ ഓളങ്ങളും തിരകളും എല്ലാം എന്റെ മീതെ കടന്നുപോയി. നിന്റെ ദൃഷ്ടിയിൽ നിന്ന് എനിക്ക് നീക്കം വന്നിരിക്കുന്നു. എങ്കിലും ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തിങ്കിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. വെള്ളം പ്രാണനോളം എന്നെ വളഞ്ഞു. ആഴി എന്നെ ചുറ്റി. കടൽ പുല്ല് എന്റെ തലപ്പാവായിരുന്നു. ഞാൻ പർവ്വതങ്ങളുടെ അടിവാരങ്ങളോളം ഇറങ്ങി. ഭൂമി തന്റെ ഓടാമ്പലുകളാൽ എന്നെ സദാകാലത്തേക്ക് അടച്ചിരുന്നു. നീയോ എന്റെ ദൈവമായ ഹോവേ, എന്റെ പ്രാണനെ കുഴിയിൽ നിന്ന് കയറ്റിയിരിക്കുന്നു. എന്റെ പ്രാണൻ എന്റെ ഉള്ളിൽ ക്ഷീണിച്ചു പോയപ്പോൾ ഞാൻ യഹോവയെ ഓർത്തു. എന്റെ പ്രാർത്ഥന നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്റെ അടുക്കലെത്തി. മിഥ്യാബിംബങ്ങളെ ഭജിക്കുന്നവർ തങ്ങളുടെ ദയാലുവായവനെ ഉപേക്ഷിക്കുന്നു. ഞാനോ സ്തോത്രനാഥത്തോട് നിനക്ക് യാഗമർപ്പിക്കും. നേർന്നിരിക്കുന്നത് ഞാൻ കഴിക്കും. രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു. എന്നാൽ യഹോവ മത്സ്യത്തോട് കൽപ്പിച്ചിട്ട് അത് യോനയെ കരയ്ക്ക് ഛർദിച്ചു കളഞ്ഞു. യഹോവയുടെ അരുളപ്പാട് രണ്ടാം പ്രാവശ്യം യോനയ്ക്ക് ഉണ്ടായത് എന്തെന്നാൽ, നീ പുറപ്പെട്ട മഹാനഗരമായ നിലവിലേക്ക് ചെന്ന് ഞാൻ നിന്നോട് അള്ളി ചെയ്യുന്ന പ്രസംഗം എന്നോട് പ്രസംഗിക്കുക. അങ്ങനെ യോന പുറപ്പെട്ടു. യഹോവയുടെ കൽപ്പന പ്രകാരം നിലവിലേക്ക് ചെന്നു. എന്നാൽ നിലവേ മൂന്ന് ദിവസത്തെ വഴിയുള്ള അതിമഹത്തായ ഒരു നഗരമായിരുന്നു. യോന നഗരത്തിൽ കടന്ന് ആദ്യ ഒരു ദിവസത്തെ വഴി ചെന്നു. ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിലവേ ഉന്മൂലമാകുമെന്ന് ഘോഷിച്ചു പറഞ്ഞു. എന്നാൽ നിലവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ച് ഒരു ഉപവാസം പരസ്യം ചെയ്തു. വലിയവരും ചെറിയവരും ഒരുപോലെ രട്ടുടുത്തു. വർത്തമാനം നിലവേ രാജാവിന്റെ അടുക്കലെത്തിയാറെ. അവൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് രാജവസ്ത്രം നീക്കിവെച്ച് രട്ടു പുതച്ച് വെണ്ണീറിലിരുന്നു. അവൻ നിലവേലെങ്ങും ഘോഷിപ്പിച്ച് പരസ്യമാക്കിയത് എന്തെന്നാൽ, രാജാവിന്റെയും അവന്റെ മഹത്തുക്കളുടെയും ആജ്ഞയാവിത്. മനുഷ്യനോ മൃഗമോ കന്നുകാലിയോ ആടോ ഒന്നും ഒരു വസ്തുവും ആസ്വദിക്കരുത്. മേയുകയും വെള്ളം കുടിക്കുകയും വരുത്. മനുഷ്യനും മൃഗവും ചെട്ടുപുതച്ച് ഉച്ചത്തിൽ ദൈവത്തോട് വിളിച്ച് അപേക്ഷിക്കണം. ഓരോരുത്തൻ താൻ താന്റെ ദുർമാർഗവും താൻ താന്റെ കൈക്കലുള്ള സാഹസവും വിട്ട് മനം തിരികുകയും വേണം. ദൈവം വീണ്ടും അനുദപിച്ച് നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് അവന്റെ ഉഗ്രകോപം വിട്ടുമാറുമായിരിക്കും. ആർക്കറിയാം, അവർ ദുർമാർഗം വിട്ടുതിരിഞ്ഞു എന്ന് ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തുമെന്ന് അരുളി ചെയ്തിരുന്ന അനർത്ഥത്തെ കുറിച്ച് ദൈവം അനുദപിച്ചു. അത് വരുത്തിയതുമില്ല. യോനയ്ക്ക് ഇത് അത്യന്തം അനിഷ്ടമായി. അവന് കോപം വന്നു. അവനെ യഹോവയോട് പ്രാർത്ഥിച്ചു. അയ്യോ യഹോവേ, ഞാൻ എന്റെ ദേശത്ത് ആയിരുന്നപ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് ഇത് തന്നെയല്ലയോ? അതുകൊണ്ടായിരുന്നു ഞാൻ തർശീശിലേക്ക് ബന്ധപ്പെട്ട് ഓടിപ്പോയത്. നീ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയും ഉള്ള ദൈവമായി അനർത്ഥത്തെ കുറിച്ച് അനുദപിക്കുന്നവനെന്ന് ഞാൻ അറിഞ്ഞു. ആകയാൽ യഹോവേ, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്നേ എന്ന് പറഞ്ഞു. നീ ഗോപിക്കുന്നത് വിഹിതമോ എന്ന് യഹോവ ചോദിച്ചു. അനന്തരം യോന നഗരം വിട്ട് ചെന്ന ദേശത്തിന്റെ നഗരത്തിന്റെ കിഴക്കേ വശത്തേരുന്നു. അവിടെ ഒരു കുടിലുണ്ടാക്കി നഗരത്തിന് എന്ത് ഭവിക്കുമെന്ന് കാണുമ്പോൾ അതിൻ കീഴെ തണൽ പാർത്തു. യോനയെ അവന്റെ സങ്കടത്തിൽ നിന്ന് വിടുവിപ്പാൻ തക്കോണം അവന്റെ തലയ്ക്ക് തണലായിരിക്കേണ്ടതിന് യഹോവയായ ദൈവം ഒരു ആവണക്ക് കൽപ്പിച്ചുണ്ടാക്കി. അതവന് മീതെ വളർന്നു പൊങ്ങി. യോന ആവണക്ക് നിമിത്തം അത്യന്തം സന്തോഷിച്ചു. പിറ്റേന്നാൾ പുലർന്നപ്പോൾ ദൈവം ഒരു പുഴുവിനെ കൽപ്പിച്ചാക്കി. അത് ആവണക്ക് കുത്തിക്കളഞ്ഞു. അത് വാടിപ്പോയി. സൂര്യൻ ഉദിച്ചപ്പോൾ ദൈവം അത്യഷ്ണമുള്ള ഒരു കിഴക്കൻ കാറ്റ് കൽപ്പിച്ചു വരുത്തി. വെയിൽ യോനയുടെ തലയിൽ കൊള്ളുകയാൽ അവൻ ക്ഷീണിച്ചു മരിച്ചാൽ കൊള്ളാമെന്ന് ഇച്ഛിച്ചു. ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്നേ എന്ന് പറഞ്ഞു. ദൈവം യോനയോട് നീ ആവണക്ക് നിമിത്തം കോപിക്കുന്നത് വിഹിതമോ എന്ന് ചോദിച്ചതിനെ അവൻ, ഞാൻ മരണപര്യന്തം കോപിക്കുന്നത് വിഹിതം തന്നെ എന്ന് പറഞ്ഞു. അതിന് യഹോവ, നീ അധ്വാനിക്കുകയോ വളർത്തുകയോ ചെയ്യാതെ ഒരു രാത്രിയിൽ നശിച്ചു പോവുകയും ചെയ്തിരിക്കുന്ന ആവണക്കിനെ കുറിച്ച് നിനക്ക് അയ്യോ ഭാവം തോന്നുന്നുവല്ലോ. എന്നാൽ വലം കൈയും ഇടം കൈയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത 120,000 ചില്ലുവാന മനുഷ്യരും അനേകം മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിനവയോട് എനിക്ക് അയ്യോ ഭാവം തോന്നരുതോ എന്ന് ചോദിച്ചു. ബാരക്കിമോർ പ്രഭാഷകൻ 50-ാം അധ്യായം. എല്ലായിടത്തും വൻകാര്യങ്ങൾ ചെയ്യുന്ന സകലത്തിന്റെയും ദൈവത്തെ വാഴ്ത്തുക. അവിടുന്ന് നമ്മെ ജനനം മുതൽ ഉയർത്തുകയും കാരുണ്യപൂർവ്വം നമ്മോട് വർത്തിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് നമുക്ക് ഹൃദയാഹ്ലാദം നൽകുകയും പൂർവകാലങ്ങളിലേതുപോലെ ഇസ്രായേലിലെ നമ്മുടെ ദിനങ്ങൾ സമാധാനപൂർണമാക്കുകയും ചെയ്യട്ടെ. അവിടുന്ന് നമ്മുടെ മേൽ കാരുണ്യം വർഷിക്കുകയും ഈ നാളുകളിൽ നമ്മെ രക്ഷിക്കുകയും ചെയ്യട്ടെ. 2 ജനതകൾ നിമിത്തം ഞാൻ ക്ലേശിക്കുന്നു, 3-ാമത്തേത് ജനതയെ അല്ല. സെയിർ മലയിൽ വസിക്കുന്നവരും ഫിലിസ്ത്യരും ഷേക്കേമിലെ മൂഢജനതയും. വിജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ഉപദേശങ്ങൾ ഈ ഗ്രന്ഥത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. ജെറുസലേമിലെ എലിയാസറിന്റെ മകൻ സിറാഖിന്റെ പുത്രൻ യേശുവായ ഞാൻ ഹൃദയാഘാതത്തിൽ നിന്ന് പുറപ്പെടുവിച്ച ജ്ഞാനമാണ് ഇത്. ഇക്കാര്യങ്ങളെ പറ്റി ചിന്തിക്കുന്നവൻ അനുഗ്രഹീതൻ, അവയെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ ജ്ഞാനിയാകും. അവ അനുവർത്തിക്കുന്നവൻ എല്ലാറ്റിനും കഴിവുള്ളവനാകും. കർത്താവിന്റെ പ്രകാശമാണ് അവനെ നയിക്കുന്നത്. കർത്താവിൻ രാജാവുമായവനെ, അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. എന്റെ രക്ഷകനും ദൈവവുമായി അങ്ങയെ ഞാൻ സ്തുതിക്കുന്നു. അങ്ങയുടെ നാമത്തിന് ഞാൻ കൃതജ്ഞതയർപ്പിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് എന്റെ സംരക്ഷകനും സഹായകനുമായിരുന്നു. അവിടുന്ന് എന്റെ ശരീരത്തെ നാശത്തിൽ നിന്ന് രക്ഷിക്കുകയും പരദൂഷകന്റെ വലയിൽ നിന്നും വ്യാജം പറയുന്നവന്റെ ചുണ്ടുകളിൽ നിന്നും എന്നെ മോചിപ്പിക്കുകയും ചെയ്തു. എന്നെ വലയം ചെയ്തവർക്കെതിരെ അവിടുന്ന് എന്നെ സഹായിച്ചു. എന്നെ വിഴുങ്ങുവാൻ പകയോടെ കാത്തിരുന്നവരിൽ നിന്ന്, എന്റെ ജീവനെ വേട്ടയാടിയവരുടെ കരങ്ങളിൽ നിന്ന്, ഞാൻ സഹിച്ച നിരവധി പീഡനങ്ങളിൽ നിന്ന് അങ്ങയുടെ കാരുണ്യാതിരേകവും നാമത്തിന്റെ മഹത്വം എന്നെ മോചിപ്പിച്ചു. ഞാൻ കൊളുത്താതെ എനിക്ക് ചുറ്റി വിരിഞ്ഞ അഗ്നിയിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിച്ചു. പാതാളത്തിന്റെ അടിത്തട്ടിൽ നിന്ന്, അശുദ്ധിയും വഞ്ചനയും നിറഞ്ഞ നാവിൽ നിന്ന്, രാജാവിനോട് ദൂഷണം പറയുന്ന അനീതി നിറഞ്ഞ നാവിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. ഞാൻ മരണത്തോടടുത്തു, എന്റെ ജീവൻ പാതാളത്തിന്റെ അഗാധത്തെ സമീപിച്ചു. എല്ലാ വശത്തു നിന്നും അവരെന്നെ വലയം ചെയ്തു. എന്നെ സഹായിക്കാൻ ആരുമുണ്ടായില്ല. മനുഷ്യരുടെ സഹായത്തിന് വേണ്ടി ഞാൻ ചുറ്റും നോക്കി, ആരെയും കണ്ടില്ല. കർത്താവേ, അപ്പോൾ ഞാൻ അങ്ങയുടെ കാരുണ്യം അനുസ്മരിച്ചു. പണ്ട് മുതലുള്ള അങ്ങയുടെ പ്രവൃത്തികളും അങ്ങയിൽ പ്രത്യാശയർപ്പിക്കുന്നവരെ അവിടെ നിന്ന് രക്ഷിക്കുന്നു. ശത്രുകരങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിക്കുന്നു. ഭൂമിയിൽ നിന്ന് എന്റെ പ്രാർത്ഥന ഉയർന്നു. മരണത്തിൽ നിന്ന് മോചനത്തിനായി ഞാൻ പ്രാർത്ഥിച്ചു. ക്ലേശകാലങ്ങളിൽ അഹങ്കാരിയുടെ മധ്യേ ഞാൻ നിരാശ്രയനായി നിന്നപ്പോൾ, എന്നെ ഉപേക്ഷിക്കരുതേ എന്ന് എന്റെ നാഥനും പിതാവുമായ കർത്താവിനോട് കേണപേക്ഷിച്ചു. അങ്ങയുടെ നാമം ഞാൻ നിരന്തരം പ്രകീർത്തിക്കും. അങ്ങേക്ക് ഞാൻ കൃതജ്ഞതാ സ്തോത്രങ്ങൾ ആലപിക്കും. എന്റെ പ്രാർത്ഥന അവിടുന്ന് ശ്രവിച്ചു. അവിടുന്ന് എന്നെ നാശത്തിൽ നിന്ന് രക്ഷിക്കുകയും ദുസ്ഥിതിയിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു. അതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി സ്തുതിയും അർപ്പിക്കും. കർത്താവിന്റെ നാമത്തെ ഞാൻ വാഴ്ത്തും. യാത്രകൾ ആരംഭിക്കുന്നതിന് മുമ്പ് ചെറുപ്പത്തിൽ തന്നെ ജ്ഞാനത്തിന് വേണ്ടി ഞാൻ ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചു. ദേവാലയത്തിന് മുമ്പിൽ അവൾക്ക് വേണ്ടി ഞാൻ യാചിച്ചു. അവസാനം വരെ ഞാൻ ജ്ഞാനം തേടും. മുന്തിരി പുഷ്പിക്കുന്നത് മുതൽ പഴുക്കുന്നത് വരെ എന്റെ ഹൃദയം ജ്ഞാനത്തിൽ ആനന്ദിച്ചു. ഞാൻ നേരിയ നേരായ പാതയിൽ ചരിച്ചു. യവനം മുതൽ ഞാനവരുടെ കാലടികളെ പിന്തുടർന്നു. അല്പം ശ്രദ്ധിച്ചതേയുള്ളൂ, എനിക്ക് ജ്ഞാനം ലഭിച്ചു. ധാരാളം പ്രബോധനങ്ങൾ ലഭിച്ചു, അതിൽ ഞാൻ മുന്നേറി. എനിക്ക് ജ്ഞാനം നൽകിയവനെ ഞാൻ മഹത്വപ്പെടുത്തും. ജ്ഞാനത്തിനൊത്ത് ജീവിക്കാൻ ഞാൻ ഉറച്ചു. നന്മയ്ക്ക് വേണ്ടി ഞാൻ തീക്ഷ്ണമായി ഉത്സാഹിച്ചു. ഞാൻ ഒരിക്കലും ലജ്ജിതനാവുകയില്ല. ജ്ഞാനതൃഷ്ണ എന്നിൽ ജ്വലിച്ചു. ഞാൻ നിഷ്ഠയോടെ പെരുമാറി. ഞാൻ സ്വർഗത്തിലേക്ക് കൈകൾ ഉയർത്തി. എന്റെ അജ്ഞതയെ പ്രതിഫലിപ്പിച്ചു. ഞാൻ എന്റെ ഹൃദയങ്ങളിലേക്ക് തിരിച്ചു. ശുദ്ധീകരണത്തിലൂടെ ഞാൻ ജ്ഞാനത്തെ കണ്ടെത്തി. ആരംഭം മുതലേ അവളിൽ നിന്ന് ഞാൻ അറിവ് നേടി. ഞാൻ ഉപേക്ഷിക്കപ്പെടുകയില്ല. ജ്ഞാനത്തെ അന്വേഷിക്കുന്നതിൽ ഞാൻ ആവേശം പൂണ്ടു. എനിക്കൊരു നിധി കൈവന്നു. കർത്താവ് എനിക്കൊരു നാവ് നൽകി. അതുപയോഗിച്ച് ഞാൻ അവിടുത്തെ പ്രകീർത്തിക്കും. അറിവ് ലഭിച്ചിട്ടില്ലാത്തവൻ എന്റെ അടുക്കൽ വരട്ടെ. അവർ എന്റെ വിദ്യാലയത്തിൽ വസിക്കട്ടെ. ജ്ഞാനമില്ലെന്ന് പരാതി പറയുന്ന നിങ്ങൾ ഹൃദയദാഹം ശമിപ്പിക്കാത്തത് എന്തുകൊണ്ട്? ഞാൻ വിളിച്ചു പറഞ്ഞു, സൗജന്യമായി അവളെ നേടുക. അവളുടെ മുഖത്തിനെ കഴുത്ത് ചായ്ച്ചു കൊടുക്കുക. പ്രബോധനം സ്വീകരിക്കുക. അത് സമീപത്ത് തന്നെയുണ്ട്. ഞാൻ കുറച്ച് അധ്വാനിച്ചുള്ളൂ. എനിക്ക് ഏറെ വിശ്രമം കിട്ടി എന്ന് കാണുവീൻ. വെള്ളി മുടക്കി വിദ്യ നേടിയാൽ ഏറെ സ്വർണം കരസ്ഥമാക്കാം. നിങ്ങളുടെ ഹൃദയം അവിടുത്തെ കരുണയിൽ ആഹ്ലാദിക്കട്ടെ. അവിടുത്തെ പ്രകീർത്തിക്കുമ്പോൾ നിങ്ങൾ ലജ്ജിതരാകാതിരിക്കട്ടെ. നിശ്ചിത സമയത്തിന് മുമ്പ് ജോലി പൂർത്തിയാക്കുവീൻ. യഥാകാലം ദൈവം നിങ്ങൾക്ക് പ്രതിഫലം നൽകും. കർത്താവിനെ സ്തുതിക്കുവീൻ. അവിടുത്തെ സ്നേഹ ശാശ്വതമാണ്. സ്തുത്യർഹനായ ദൈവത്തെ സ്തുതിക്കുവീൻ. അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. ഇസ്രായേലിന്റെ പാലകനെ സ്തുതിക്കുവീൻ. അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. പ്രപഞ്ച സൃഷ്ടാവിനെ സ്തുതിക്കുവീൻ. അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. ഇസ്രായേലിന്റെ വിമോചകനെ സ്തുതിക്കുവീൻ. അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. ഇസ്രായേലിൽ നിന്ന് ചിതറിപ്പോയവരെ ഒരുമിച്ച് കൂട്ടുന്നവനെ സ്തുതിക്കുവീൻ. അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. തന്റെ നഗരവും ആലയവും നിർമ്മിച്ചവനെ സ്തുതിക്കുവീൻ. അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. ദാവീദിന്റെ ഭവനത്തിന് ഒരു മുള നൽകിയവനെ സ്തുതിക്കുവീൻ. അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. രാജാതിരാജനെ സ്തുതിക്കുവീൻ. അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. അവിടുന്ന് തന്റെ ജനത്തിന് അവളെ തന്റെ ഭക്തന്മാരുടെ ഇസ്രയേൽ മക്കളുടെ തന്നോട് ഒട്ടി നിൽക്കുന്ന ജനത്തിന്റെ അഭിമാനത്തെ ഉയർത്തുന്നു. ദൈവമേ സ്തുതി അങ്ങേക്ക് യോഗ്യമാകുന്നു. ബാറിക്കുമോ
നല്ല കൃതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി.
ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്ന് ആരാധിക്കുന്നു. വാഴ്ത്തപ്പെട്ടനാണ് ഉയരങ്ങളിൽ സ്തുതി.
ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗഹൃദത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചകളും നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ ടെലിഫോണിക് പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വള്ളസ്നേഹത്തോടും പ്രാർത്ഥനയോടും കൂടെ സ്വാഗതം ചെയ്യുന്നു. ഒരു പ്രാഴ്ചയോടെ നമുക്ക് ഒരുമിച്ച് വിവിധ സ്ഥലങ്ങളിൽ ആരെങ്കിലും ഒരേ മനസ്സോടുകൂടി ദൈവത്തിന്റെ തൃപ്പാർത്തെങ്കിൽ മനസ്സോടുകൂടി അടുത്തു വരുവാനും ഓരോ നിമിഷവും ചുരുങ്ങി വരുന്ന ദൈവത്തെ കരുണ ചുരുങ്ങിയ ദൈവത്തെ നന്ദിയോടെ വാഴ്ത്താനും ഒക്കെ നമുക്ക് ആയുസ്സും ആരോഗ്യം എന്ന ദൈവത്തെ നമുക്ക് ഭക്തിയോടെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യാം. ദൈവം ഈ ലോകത്തിൽ ജീവിക്കുന്നിരിക്കുന്ന ഓരോ നിമിഷങ്ങളും ദാനമായിട്ട് ലഭിച്ച നിമിഷങ്ങളാണെന്നുള്ള ആ ഒരു തിരിച്ചറിവ്, ആ തിരിച്ചറിവ് ഏറ്റവും ദൈവത്തിന്റെ പ്രകാരം ഉപയോഗപ്പെടുത്തുവാൻ തക്കവണ്ണം നമുക്ക് ഒരുക്കി തന്ന ആ ദൈവത്തിന്റെ ആത്മാവ്, ദൈവികമായ ആത്മാവിനെ ഓർ നമുക്ക് സ്തുതിക്കാം. എന്നും ഈ ലോകത്തിൽ ജീവിക്കാൻ അനുവദിക്കുന്ന നിമിഷം വരെയും അവിടുത്തോട് ആഴമായ ബന്ധത്തിൽ ജീവിക്കാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ ശുശ്രൂഷ ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. ഇതിന് വളരെ സജീവമായി നേർന്ന് നൽകുന്ന ഭദ്രാസനമസ്രാപൂരത്തെ വളരെ സ്നേഹാദരോടുകൂടി ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. അതുപോലെ ഇതിൽ ഇഫക്കൂർ സംബന്ധിക്കുന്ന എല്ലാ ഭദ്രാസനത്തിലെ ആരാധ്യരെ വൈദിക ശ്രേഷ്ഠയെ, പ്രത്യേകിച്ച് അരമനയിലെ സാരഥ്യം കൊണ്ട് മറയ്ക്കുന്ന വൈദിക ശ്രേഷ്ഠന്, വിവിധ സ്ഥലങ്ങളിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും ബഹുമാനത്തോടും കൂടെ ഈ അന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ഭദ്രാസനത്തിലെ ഭദ്രാസനത്തോടുമുള്ള എല്ലാ ദൈവമക്കളെയും വളരെ പ്രാർത്ഥനാപൂർവ്വം ഈ മനോഹരമായ ദൈവികമായ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സുവിശേഷ ഗീതങ്ങളിലെ 114th ഗീതം നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. കർത്താവിൽ സന്തോഷം അവനൻ തലം, ആരതിൽ പാർക്കും നാളവനൻ തലം. എപ്പോഴും ജീവിതത്തിന് ചിലതൊക്കെ നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന നിമിഷങ്ങളിലൊക്കെ ദൈവസന്നിധിയിലേക്ക് നമ്മുടെ മനസ്സുകളെ നയിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ നമ്മൾ ആക്കി തീർക്കുന്നുണ്ട് എന്നുള്ളൊരു ധൈര്യമാണ് ഈ ലോകത്ത് ജീവിക്കാൻ പലപ്പോഴും നമ്മളെ ഉത്തേജിപ്പിക്കുന്നത്. ഞാൻ ഏകനാണെന്ന് തോന്നിയ നിമിഷങ്ങളിലൊക്കെയും, എനിക്ക് ബലമില്ലെന്നിട്ടുള്ള തിരിച്ചറിവുണ്ടായ നിമിഷങ്ങളിലൊക്കെയും, അല്ലെങ്കിൽ ചുറ്റും നോക്കുമ്പോൾ എനിക്ക് എന്നെ സ്നേഹിക്കാനോ ബലപ്പെടുത്തുവാനോ ആരും ഇല്ലെന്ന് ചിന്തിച്ച നിമിഷങ്ങളിലൊക്കെയും, അതായത് എനിക്ക് കഴിയില്ലെന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ട് മുട്ടുമടക്കിയ പല നിമിഷങ്ങളും, അല്ലെങ്കിൽ നിന്നിതെന്ന് എനിക്ക് സ്വയം തോന്നിയിട്ടുള്ള നിമിഷങ്ങളിലൊക്കെയും അറിയാതെ സ്വാധീനിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ടെന്നുള്ളൊരു ഒരു ശബ്ദം ജീവിതത്തിലെല്ലാ ശൂന്യതയും മറികടക്കത്തക്കവണ്ണം നമ്മളെയൊക്കെ നയിക്കുന്നുണ്ട്. ആ സത്യദൈവത്തെ തിരിച്ചറിയേണ്ട കോണം വീണ്ടും വീണ്ടും ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ മനസ്സുകളെ ഒരുക്കുന്നു. ഈ കാലത്തിൽ കൂടി കർത്താവിൽ സന്തോഷം അവനെ തല.
കർത്താവിൽ സന്തോഷം അവനെ തലം, പാരിതിൽ പാർക്കും നാളവനെ തലം. അവനെന്റെ സങ്കേതം വിശ്രമം നാൾതോറും, അവനെന്റെ സർവവുമേ. അവനെന്റെ സങ്കേതം വിശ്രമം നാൾതോറും, അവനെന്റെ സർവവുമേ. പല നാൾ കരൂരി ഞാനേകനെന്ന് ലോകാന്ത്യത്തോളവും കൂടെയിരിക്കുന്നു, നിന്നോട് കൂടെയുണ്ട്. ലോകാന്ത്യത്തോളവും കൂടെയിരിക്കുന്നു, നിന്നോട് കൂടെയുണ്ട്. കർത്താവിൽ സന്തോഷം അവനെ തലം, പാരിതിൽ പാർക്കും നാളവനെ തലം. അവനെന്റെ സങ്കേതം വിശ്രമം നാൾതോറും, അവനെന്റെ സർവവുമേ. അവനെന്റെ സങ്കേതം വിശ്രമം നാൾതോറും, അവനെന്റെ സർവവുമേ. ബലഹീനനെന്നോ ഞാൻ കരുതിയ നാൾ, അന്നാളിലവനെന്നോട് ചൊല്ലി, ശക്തനാക്കുന്നവൻ ബലം പകരുന്നവൻ നിന്നോട് കൂടെയുണ്ട്. ശക്തനാക്കുന്നവൻ ബലം പകരുന്നവൻ നിന്നോട് കൂടെയുണ്ട്. സ്വർഗീതരില്ലെന്ന് കരുതിയ നാൾ, അന്നാളിലവനെന്നോട് ചൊല്ലി, നിത്യമാ സ്നേഹത്താൽ നിന്നെ സ്നേഹിച്ച നിന്നോട് കൂടെയുണ്ട്. നിത്യമാസേഹത്താ നിന്നെ സ്നേഹിച്ചവൻ നിന്നോട് കൂടെയുണ്ട്. അസാധ്യമെന്നോ ഞാൻ കരുതിയാനാ, അന്നാളിലവനെന്നോട് ചൊല്ലി, മനുഷ്യരാലസാധ്യം സാധ്യമാക്കുന്നവൻ നിന്നോട് കൂടെയുണ്ട്. മനുഷ്യരാലസാധ്യം സാധ്യമാക്കുന്നവൻ നിന്നോട് കൂടെയുണ്ട്. നിന്നീതനെന്നോ ഞാൻ കരുതിയ നാ അന്നാളിലാവേനെന്നോട് ചൊല്ലി ക്ഷീണിച്ചു പോകേണ്ട നിന്നെ മാനിക്കുന്നു നിന്നോട് കൂടെയുണ്ട്. ക്ഷീണിച്ചു പോകേണ്ട നിന്നെ മാനിക്കുന്നു നിന്നോട് കൂടെയുണ്ട്. കർത്താവിൽ സന്തോഷം അവനൻ ബലം പാരിതിൽ പാർക്കുന്ന അവനൻ ബലം അവനന്റെ സങ്കേതം വിശ്രമം നാൾ തോറും അവനന്റെ സർവവുമേ അവനന്റെ സങ്കേതം വിശ്രമം നാൾ തോറും അവനന്റെ സർവവുമേ
സത്യം പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി.
തന്നെ
സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
പരിശുദ്ധനാകുന്നു, മരണമില്ലാത്ത പരിശുദ്ധനാകുന്നു,
ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട നീ ഞങ്ങളോട് കരുണ
ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
പരിശുദ്ധനാകുന്നു, മരണമില്ലാത്ത പരിശുദ്ധനാകുന്നു,
ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട നീ ഞങ്ങളോട് കരുണ
ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
നീ പരിശുദ്ധനാകുന്നു,
മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട
ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ.
ഞങ്ങളുടെ ഭർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ഭർത്താവേ കൃപയുണ്ട ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ ഭർത്താവേയുടെ
നമസ്കാരങ്ങളും ശുശ്രൂഷകളും കൈകൊണ്ട് ഞങ്ങളോട്
കരുണ ചെയ്യണമേ.
ദൈവമേ നിനക്ക് സ്തുതി,
സ്വർഗസ്ഥനായി
ഞങ്ങളുടെ പിതാവേ, രാജ്യം വരേണമേ, ദൃഢദൃഷ്ടം പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, വിനയാദൃശ്യവും ഞങ്ങളെ രക്ഷിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും നീക്കം നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം,
നിന്നോടെ
മാറക്കുമോർ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ നിശ്ചയ നിന്റെ തിരുവശം പ്രവർത്തിപ്പാൻ ഞങ്ങളുടെ ബലഹീനതയെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ സൃഷ്ടാവാകുന്ന മെസ്സിയ വെടിപ്പോടും വിശുദ്ധിയോടും കുറ്റം കൂടാതെയും മാലിന്യം കൂടാതെയും നിന്റെ തിരുമുമ്പാകെ നിന്ന് പ്രാർത്ഥിപ്പാൻ നിന്റെ ദൈവത്വത്തിന്റെ അനാദ്യന്തമില്ലാത്ത കരുണകളാൽ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ സത്യശരണവും ബലമുള്ള ആശ്രയവും ഞങ്ങളുടെ ബലഹീനതയുടെ അഭയസ്ഥാനവുമായി യേശു മെസ്സിയ നിനക്ക് ദൃഢിഷ്ഠമുണ്ടായി ഞങ്ങളുടെ എളിയ ആത്മജീവനെ നാശത്തു നിന്നും രക്ഷിക്കണമേ. നിന്റെ കൃപയ്ക്ക് അത്രയും ഇഷ്ടമുണ്ടായിട്ടില്ലായ്മ ഞങ്ങളെ ശ്രദ്ധിച്ചുണ്ടാക്കിയതുപോലെ കുറ്റക്കാരായ ഞങ്ങളുടെ മേൽ തിരുവിഷ്ടമുണ്ടായി ഞങ്ങളുടെ ജീവകാലമെല്ലാം നിന്റെ ദൈവത്തിന്റെ ഇഷ്ടം പ്രവർത്തിപ്പാൻ നിവർത്തിപ്പാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തി സഹായിക്കണം. നീ ഉത്തമനും ദയാലുമായ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന വിശുദ്ധിയും മഹത്വമുള്ള നിന്റെ ആലയത്തിലേക്ക് പ്രവേശിക്കുമാറാകണമേ. കർത്താവേ ശത്രുക്കൾ ഞങ്ങളിൽ ഉളവാക്കുന്ന അന്യവിചാരങ്ങളിൽ നിന്നും നിന്റെ കരുണയാൽ ഞങ്ങളെ ഒഴിക്കണമേ. അന്യവിചാരങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തെ പതിവിക്കാതെ നിന്റെ കൃപയാൽ ഞങ്ങളെ കൂട്ടിച്ചേർക്കണമേ. ഞങ്ങളുടെ നേരെ കോപിച്ചിരിക്കുന്ന വിനാശകരമായ കഠിന ഓളങ്ങളിൽ നിന്നും നിന്റെ കൃപയാൽ നിന്റെ ശ്രേഷ്ഠതയിലേക്ക് ഞങ്ങളെ തിരിപ്പിക്കണമേ. ഞങ്ങളുടെ കർത്താവേ നിന്റെ ഇഷ്ടത്തിനൊത്തവണ്ണം ഞങ്ങൾ പൂർണ്ണമായ നിന്നിൽ ഒന്നായിരിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ബലഹീനരും ഭാവികളുമാണ് ഞങ്ങളുടെ ശരണമായ മെസ്സിയ നിന്റെ സർവ്വകൃപകൾക്ക് വേണ്ടി നിന്നെ സ്തോത്രം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ബർബരന്മാരും ദൈവമില്ലാത്തരും ആത്മാക്കളുടെ സാക്ഷാൽ വൈദ്യൻ നീ മാത്രമാകുന്നു. നിന്നെ തിരിച്ചറിയുവാനെങ്കിൽ അഭയം പ്രാപിപ്പാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ജവാനായ കർത്താവേ ഞങ്ങൾ നിന്നെ വെറുപ്പിക്കുകയും ശത്രുവിനെ അനുസരിക്കുകയും ചെയ്തിട്ടുള്ളത് അല്പമൊന്നുമല്ലെന്ന് ഞങ്ങൾ അറിയുന്നതിനാൽ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഇതാ ഞങ്ങൾ മരിച്ചവരായിരിക്കുന്നു,
മനുഷ്യന് കരുണയില്ലാത്തവനായിരിക്കാതെ അന്യോന്യം കരുണ ചെയ്യണമെന്ന് നീ പഠിപ്പിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് വളരെ കരുണയും ദയുള്ളവനെ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നിങ്ങൾ സാധ്യമല്ലാത്തതൊന്നുമില്ലല്ലോ, നീ കരുണയുടെ ആകുന്നുവല്ലോ. ഞങ്ങളുടെ ഹൃദയവും ഞങ്ങളുടെ ജഡവും ഞെരുക്കത്തിലായിരിക്കുന്നത് പോകൊണ്ട് ഞങ്ങളോട് ഇത്രമല്ല ചെയ്യണമേ. കരുണയുള്ള കർത്താവേ, ജീവിപ്പാൻ നിവൃത്തിയില്ലാത്തവണ്ണം ഞങ്ങളായി തിരുന്നിരിക്കുന്നതിനാൽ നീ ഞങ്ങളെ ജീവിപ്പിക്കണമേ. ഞങ്ങൾ സർവശിക്ഷകൾക്കും യോഗ്യരാണെന്ന് ഞങ്ങൾക്കറിയാം. ഇനി അകൃത്യങ്ങൾക്ക് വേണ്ടി ഉത്തരം പറവാൻ ന്യായമായ വിധത്തിൽ ഞങ്ങൾ യോഗ്യരല്ല. ഞങ്ങളെക്കുറിച്ച് വിലപിക്കുന്നതിന് ഭൂലോകത്തെ മുഴുവൻ ഞങ്ങൾ വിളിച്ചാൽ സാധ്യമല്ല. അതിനാൽ കർത്താവേ, നിന്റെ കരുണയോട് ഞങ്ങൾ സങ്കടം ബോധിപ്പിക്കുകയും നിന്റെ കൃപയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിന്റെ കോപത്താൽ ഞങ്ങളെ ശാസിക്കരുതേ, നിന്റെ ക്രോധത്താൽ ഞങ്ങളെ ശിക്ഷിക്കരുതേ. നീതിയുള്ള ശിക്ഷാവിധിയിൽ ഞങ്ങളെ നീ അതിവേദനപ്പെടുത്തരുതേ. ഞങ്ങളെല്ലാ മനുഷ്യരെക്കാൾ മഹാപാപികളാകുന്നു എന്ന് ഏറ്റു പറയുന്നു. ഇനി എന്ത് ചെയ്യേണ്ടു എന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. ഞങ്ങൾ എവിടേക്ക് ഓടി ഒളിക്കേണ്ടു? നിന്റെ സന്നദ്ധയിൽ നിന്ന് ഞങ്ങളെ മറഞ്ഞിരിക്കേണ്ടു? എനിക്ക് ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് പ്രാർത്ഥിപ്പാൻ ആരുള്ളൂ? ആകാശത്തിലേക്ക് നോക്കുവാൻ ഞങ്ങൾക്ക് ധൈര്യമില്ല. സങ്കടമുള്ള ഹൃദയത്തോടും വിനയുള്ള ആത്മാവോടും കൂടെ ആ ചുങ്കക്കാരനെ പോലെ ഞങ്ങൾ നിന്റെ അടുക്കൽ നിലവിളിക്കുന്നു. ആ മുടിയനായ പുത്രനെ കൈക്കൊണ്ടതുപോലെ ഞങ്ങളെ കൈക്കൊള്ളണമേ. നിന്നെ ഉപേക്ഷിച്ച് പറഞ്ഞ ശിമോഹനോട് നീ നിരപ്പായതുപോലെ ഞങ്ങളോട് നിരപ്പാകണമേ. എന്റെ കർത്താവേ, നിന്റെ തിരിശരീരം ഞങ്ങൾ ഭക്ഷിക്കുകയും നിന്റെ തിരുരക്തങ്ങൾ കുടിക്കുകയും നിന്റെ പരിശുദ്ധ നാമം ഞങ്ങളുടെ മേൽ വിളിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നുവല്ലോ. നീ ഞങ്ങളെ അന്ധകാരത്തിൽ വസിപ്പാൻ വിട്ടുകളയരുതേ. ഞങ്ങൾ നരകാഗ്നിക്ക് ഓഹരിക്കാരായി തീരരുതേ. ദുഷ്ടന്മാരോടുകൂടെ കരുണയില്ലാത്ത അതിവേദന ഞങ്ങൾ അനുഭവിക്കുമാറാകരുതേ. എന്നാലോ ഞങ്ങളുടെ കർത്താവും ദൈവമേ, നിന്റെ തിരുവിഷ്ടപ്രകാരം തന്നിട്ടുള്ള പരിശുദ്ധന്മാരോടെ എന്നേ നിനക്ക് സ്തുതി പാടുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമീൻ.
ദൈവത്തിന്റെ ധന്യനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വൈദികരെ, കർത്താവിൽ വിശ്വാസികളെ, 2017 ഒരു മാസം കഴിഞ്ഞു. ഇന്ന് February 1st. ഒരു മാസം വളരെയേറെ സംഭവങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്കയിലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ഇപ്പോ നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ, ഇന്ത്യയിൽ നിന്നൊക്കെ പഠിക്കാനായിട്ടൊക്കെ വന്നിരിക്കുന്ന കുട്ടികളൊക്കെ വളരെ ആശങ്കയിലാണ്. തിരികെ പോയിട്ട് തിരിച്ചു വരാൻ പറ്റുമോ? യൂണിവേഴ്സിറ്റി ഒക്കെ എനിക്ക് തോന്നുന്ന കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട് നാട്ടിൽ ലീവിനൊന്നും പോകണ്ട. ഇപ്പോഴും ഈ വിഷയങ്ങളൊക്കെ, ട്രംപിന്റെ നിയമമൊക്കെ ഒന്ന് ക്ലിയർ ആയി വരുന്ന എന്തൊക്കെയാന്ന്, നിയമം ഒക്കെ ഒപ്പിട്ടതല്ല ഉള്ളൂ ഇനിയൊക്കെ. ഈ മനുഷ്യരീതിന്റെ നിയമം പാലിക്കുന്നവർ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വരണമല്ലോ. അപ്പൊ അതുവരെ കുറെ കൺഫ്യൂഷൻ ഉണ്ട്. ഇപ്പം അതുകൊണ്ട് നമ്മുടെ മനുഷ്യരൊരുപാട് അത് അതിന്റെ പേരിൽ ടെൻഷൻ അനുഭവിക്കുന്നുണ്ട്. അതൊക്കെ പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കുകയും എല്ലാം ശാന്തമായിട്ടും കുറച്ചെല്ലാം ജീവിതവും പഠനവും എല്ലാം അനുഗ്രഹകരമായിട്ട് പോകുവാൻ തക്കെ വണ്ണം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഇനി നമുക്ക് ചെയ്യാനായിട്ടുള്ള സംഗതി എന്ന് പറയും. നാളെ മായൽത്വ പെരുന്നാളാണ്. ഇന്ന് February 1, നാളെ February 2. February 2 മായൽത്വ. മായൽത്വ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ദേവാലയ പ്രവേശനം. കർത്താവിന്റെ ദേവാലയ പ്രവേശനം എന്ന് പറയുമ്പോ ലേവ്യ പുസ്തകം 12 അതിന്റെ തുടക്കത്തിൽ ലോറി ഓഫ് പ്യൂരിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു ഇത് പറയുന്നുണ്ട്. പ്യൂരിഫിക്കേഷന്റെ, വിശുദ്ധിയുടെ നിയമങ്ങൾ. അതിനകത്ത് പറയുന്നത്, യഹോവ പിന്നെ മോശയോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഒരു സ്ത്രീ ഗർഭം ധരിച്ച് ആൺകുഞ്ഞിനെ പ്രസവിച്ചാൽ അവൾ 7 അശുദ്ധമായിരിക്കണം. ഋതുവിന്റെ മാലിന്യകാലത്തെന്ന പോലെ അവൾ അശുദ്ധമായിരിക്കണം. 8th സർക്കംസിഷൻ, അഗ്രചർമ്മം, 8th അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യണം. പിന്നെ ആപയിട്ട് 7 കഴിഞ്ഞ്, 8th അഗ്രചർമ്മം കഴിഞ്ഞ് പിന്നെ 33 ദിവസം തന്റെ രക്തശുദ്ധീകരണത്തിന്റെ കാലമായിരിക്കണം. അപ്പൊ അത് കഴിഞ്ഞ് ഒരു സ്ത്രീക്ക്, ഒരാൺകുഞ്ഞിനെ പ്രസവിച്ച സ്ത്രീക്ക് പള്ളിയിൽ പോകാൻ പറ്റുള്ളൂ. അപ്പോ 25 ക്രിസ്തു ജനിച്ച നമ്മൾ കണക്ക് വെച്ച് 8th പരിശോധന കഴിഞ്ഞ് പിന്നെ
ഫെബ്രുവരി 2-ാമത്തെ ദിവസമായി 33 ദിവസമായി. അപ്പൊ അങ്ങനെ ആവുമ്പോഴേ ഇപ്പൊ ആൺകുഞ്ഞിനെ പ്രസവിച്ച അമ്മയ്ക്ക് പഴയ നിയമത്തിന്റെ ഈ നിയമം അനുസരിച്ച് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഈ അമ്മ കുഞ്ഞിനെയും കൊണ്ട് ഒരു നന്ദി പ്രകാശിപ്പിക്കാൻ തക്ക വണ്ണം ഒരു ആൺകുഞ്ഞി ഒരു കുറുമ്പ്രാവിനെയോ ഒക്കെ ബലിയർപ്പിച്ച് നന്ദി പ്രകാശിപ്പിക്കാൻ വേണ്ടി യേശുവിനെയും കൊണ്ട് ദേവാലയത്തിൽ പോയ അതിന്റെ ഓർമ്മയാണ് എന്ത് പെരുന്നാൾ? മായൽത്തോ പെരുന്നാൾ. യേശു ക്രിസ്തുവിന്റെ, അപ്പം ക്രിസ്തുവിനെ കൊണ്ടാണല്ലോ പോന്നേ, അപ്പം ക്രിസ്തുവിന്റെ ദേവാലയ പ്രവേശനം മായൽത്ത്. അപ്പൊ അതുകൊണ്ട് നാളെ മാതാവിന്റെ ലേവിയ പുസ്തകം 12-ാം അധ്യായം, ലേവിയ 12-ന്റെ, അപ്പൊ അതാണ് കർത്താവിന്റെ ദേവാലയ പ്രദേശം. അത് വലിയൊരു പെരുന്നാളായിട്ടാണ് നമ്മൾ കൊണ്ടാടുന്നത്. നമുക്കിവിടെ അരമനയിലും ഇവിടെ ഹ്യൂസ്റ്റണിലും എല്ലാ പള്ളികളിലും കുർബാന ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അരമനയിൽ ഇന്ന് വൈകിട്ട് ഇവിടെ കുർബാനയുണ്ട്, ഇന്ന് വൈകിട്ട് കുർബാനയുണ്ട്. നാളെ രാവിലെ വൈദിക മീറ്റിംഗ് ഒക്കെ തുടങ്ങായതുകൊണ്ട് ഇന്ന് വൈകിട്ട് ഇവിടെ കുർബാനയുണ്ട്. പ്രധാനപ്പെട്ട സഭയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പെരുന്നാളാണ് മായൽത്തോ. ആ പെരുന്നാൾ അതാണ് മായൽത്തെ പെരുന്നാൾ, നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത. ഇന്ന് വൈകിട്ട് അല്ലെ, ഇന്ന് വൈകിട്ട് മിക്ക പള്ളികളിലും നമ്മുടെ പള്ളികളിൽ ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ നാളെ ഒക്കെ ആയിട്ട് കുർബാനയാണ്. പക്ഷേ ഇപ്പൊ നമുക്ക് നമ്മുടെ വൈദിക മീറ്റിംഗ് നാളെ തുടങ്ങാണ്. നമ്മുടെ ഭദ്രാസനത്തിന്റെ വൈദിക മീറ്റിംഗ് നാളെ രാവിലെ തുടങ്ങായതുകൊണ്ട് അച്ഛന്മാരൊക്കെ ഇന്ന് വൈകിട്ടും ഒക്കെ ആയിട്ട് കുർബാന കഴിഞ്ഞുമൊക്കെയാണ് അവര് എത്തുന്നത്. നാളെ ഇവിടെ വെച്ച് ഭദ്രാസന വൈദിക മീറ്റിംഗ് കൂടുന്നു. 3-ാം തീയതി വെള്ളിയാഴ്ച ഭദ്രാസന അസംബ്ലി, പുതുതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഓരോ പള്ളികളിൽ നിന്നുള്ള അസംബ്ലി മെമ്പേഴ്സ് ആദ്യമായിട്ട് 5 വർഷത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ആദ്യത്തെ മീറ്റിംഗ് ഇവിടെ ഹ്യൂസ്റ്റണിൽ വെച്ച് ഭദ്രാസന അസംബ്ലി കൂടുന്നു. അത് കഴിഞ്ഞ് ശനിയാഴ്ച ഫെബ്രുവരി 4-ാം തീയതി ശനിയാഴ്ച പുതുതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട മലങ്കര അസോസിയേഷൻ മെമ്പേഴ്സും വൈദികരും അസംബ്ലി മെമ്പേഴ്സും എല്ലാവരുടെയും കൂടെ സംയുക്ത മീറ്റിംഗ് നമ്മളിവിടെ കൂടിയിട്ട് അസംബ്ലി ഭദ്രാസന കൗൺസിലിലേക്ക് 5 വർഷത്തേക്കുള്ള കൗൺസിൽ മെമ്പേഴ്സിനെ തിരഞ്ഞെടുക്കുന്നു. അസോസിയേഷൻ മെമ്പേഴ്സ് 5 വർഷത്തേക്ക് മലങ്കര സഭയെ പ്രതിനിധീകരിക്കാൻ, മാനേജിംഗ് കമ്മിറ്റിയിൽ ഈ ഡയസിസിനെ പ്രതിനിധീകരിക്കാനുള്ള ഒരു വൈദികനെയും 2 അൽമായരെയും തിരഞ്ഞെടുക്കുന്നു. അങ്ങനെ ഇലക്ഷൻ. അപ്പൊ ഈ 2-3 ദിവസങ്ങൾ എന്ന് പറയുന്നത് ഭദ്രാസനത്തിലെ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. അപ്പോ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണം ഈ മീറ്റിങ്ങുകളൊക്കെ ഭംഗിയായിട്ട് നടക്കാൻ. ഇവിടെ ഹ്യൂസ്റ്റണിൽ ഒരു കമ്മിറ്റി, വളരെ വിപുലമായ കമ്മിറ്റി ഇതിന്റെ എല്ലാം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അവരുടെ അധ്വാനത്തിന് വേണ്ടി നിങ്ങളെ പ്രാർത്ഥിക്കണം ഈ മീറ്റിങ്ങുകളൊക്കെ ഭംഗിയായിട്ട് നടക്കാനും. പ്രത്യേകിച്ചും ഈ ഭദ്രാസനത്തിന്റെ വളർച്ചയ്ക്കും മലങ്കര സഭയുടെ വളർച്ചയ്ക്കും അനുയോജ്യരായിട്ടുള്ള വ്യക്തികൾ തിരഞ്ഞെടുക്കപ്പെട്ട് ഈ അവര് കൗൺസിലിലേക്കും മാനേജിംഗ് കമ്മിറ്റിയിലേക്കും അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട് ഇതിന്റെ വളർച്ചയിൽ പങ്കാളികളാകാൻ തക്കവണ്ണം കഴിവുള്ളവരെ, അതിനുള്ള സമർപ്പണമുള്ളവർ തിരഞ്ഞെടുക്കപ്പെടുവാൻ തക്കവണ്ണം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണം എന്നീ കാര്യങ്ങൾ ഞാൻ ആമുഖമായിട്ട് നിങ്ങളോട് ഓർപ്പിക്കുകയാണ്. ഇന്ന് നമ്മളോട് ദൈവവചനം സംസാരിക്കുകയും ധ്യാനം നയിക്കുകയും ചെയ്യുന്നത് ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛനാണ്. നമ്മുടെ അച്ഛൻ്റെ ഈ നമ്മുടെ ധ്യാന നമ്മുടെ ഈ പ്രയർ ഫെലോഷിപ്പിന്റെ ചുമതല ഡയറക്ടറായിട്ട് ചുമതല വഹിക്കുന്നത് അച്ഛൻ തന്നെയാണല്ലോ. അപ്പൊ അച്ഛനാണ് ഇന്ന് ധ്യാനം നയിക്കുന്നത്. അച്ഛനെ പിന്നെ അതുകൊണ്ട് പ്രത്യേകമായിട്ട് പരിചയപ്പെടുത്തേണ്ട കാര്യമല്ല. എല്ലാ ആഴ്ചയിലും എപ്പോഴും നമ്മൾ അച്ഛന്റെ ശബ്ദം കേൾക്കുകയും അച്ഛനെ ശ്രദ്ധിക്കുകയും ചെയ്യുന്നതാണ്. അച്ഛനോടുള്ള അച്ഛനെന്ന് അച്ഛനെ പ്രത്യേകമായിട്ട് അതിനു വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഗായക സംഘം ഇപ്പോൾ ഗാനം ആലപിക്കുന്നത് തുടർന്ന് ബഹുമാനപ്പെട്ട അച്ഛൻ രാജേഷ് അച്ഛൻ ധ്യാനം നയിക്കുന്നതുമായിരിക്കും.
സുവിശേഷഗീതങ്ങളിലെ 70-ാമത്തെ ഗീതം, നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. വളരെ സുപരിചിതമായ ഗീതമാണ് നമുക്കറിയാം. പ്രത്യേകിച്ച് നമ്മളെ ഒരുപാട് ആത്മീയമായിട്ടുള്ള അർത്ഥങ്ങൾ കണ്ടെത്തുന്ന ഒരു ഗീതമാണ്. പലപ്പോഴും ശ്രദ്ധിക്കുക, അഗ്നിമേഘ തൂണുകളാൽ അടിയാനെ എന്ന് നടത്തി അനുദിനം കൂടിയിരുന്ന് അപ്പനെ കടാക്ഷിക്കുക. ഇസ്രായേൽ ജനങ്ങളുടെ കുറുകി കനാനിലേക്കുള്ള യാത്രയിൽ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നി തൂണുമായി നിന്ന് നയിച്ച ദൈവത്തിന്റെ ശക്തി ഈ ലോകത്തിലെ സ്വർഗീയമായ ഒരു യാത്രയിൽ പ്രതിബന്ധങ്ങളിൽ കൂടി കടന്നു പോകുമ്പോഴ് ഇരുട്ടിൽ പ്രകാശമായും വെളിച്ചത്തിൽ തണലായും കൂടെ വരണേ എന്ന് അപേക്ഷിക്കുന്ന വളരെ സമർപ്പണ ബോധമുള്ള ഒരു ഗീതം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നിന്റെ ഗീതം പോലെ തന്നെ നിത്യം നടത്തിയിടണമേ. 70-ാമത്തെ ഗീതം സുവിശേഷ ഗീതങ്ങളിലെ. ദൈവത്തിന്റെ ബലിതനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അഭി എന്ന തിരുമനസിന്റെ തൃക്കൈമുത്തി കൊണ്ട് ഈ ശുശ്രൂഷയിലേക്ക് പ്രസിദ്ധിക്കുകയാണ്. നമുക്കൊരു ബുധനാഴ്ചയുടെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയെ സംബന്ധിക്കുവാനും ദൈവത്തിനെ കേൾക്കുവാനും ദൈവം നമുക്ക് അവസരം ഒരുക്കിയതിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും വന്ദിക്കുകയും ചെയ്യാം. വാസ്തവത്തിലിരുന്ന മറ്റൊരു അച്ഛനാണ് ഇന്നത്തെ ശുശ്രൂഷയുടെ പ്രശ്നം ഏറ്റിരുന്നത്. പക്ഷേ തന്നെ വൈകിട്ട് പത്താം അച്ഛൻ്റെ ഒരു അസൗകര്യം പറഞ്ഞതുകൊണ്ട് ഈ സമയപരിധിക്കുള്ളിൽ മറ്റാരെയും കിട്ടാത്തത് കൊണ്ട് ഞാൻ ഈ ശുശ്രൂഷ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. എങ്കിലും ചിലപ്പോൾ ഇങ്ങനെ അവസരം ലഭിക്കുന്നത് സന്തോഷം എന്ന് മാത്രമേ ഉള്ളൂ. ഇന്നത്തെ ഒരു ധ്യാനത്തിനായിട്ട് ഞാൻ പ്രത്യേകമായിട്ട് ഒരു വാക്യത്തിനെ അടിസ്ഥാനപ്പെടുത്തിയല്ല, ഉൽപ്പത്തി പുസ്തകം 27 അധ്യായത്തിലെ നമുക്ക് വളരെ സുപരിചിതമായ ഒരു സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തി ഒന്ന് രണ്ട് ചിന്തകൾ നിങ്ങളുടെ ശ്രദ്ധയപ്പെടുത്തുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു മാത്രം.
നമുക്കൊരു 20 പുസ്തകം ജനസിസ് ചാപ്റ്റർ 27 അത് ഇസഹാക്കിന്റെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പരാമർശമാണ്. എനിക്ക് തോന്നുന്നു വളരെ ഇസഹാക്കിന്റെ ജീവിതത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഒരു സംഭവത്തിന്റെ പശ്ചാത്തലം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം വേദോത്സവം പരിശോധിക്കുമ്പോൾ പല സന്ദേശങ്ങളും നമുക്ക് ലഭിക്കത്തക്കവണ്ണമുള്ള കുടുംബങ്ങളെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. ചില കുടുംബങ്ങളൊക്കെ വളരെ മാതൃകാപരമായിട്ടുള്ള കുടുംബങ്ങൾ, ചില ഭവനങ്ങൾ നേരെ തിരിച്ച് പലതരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളൊക്കെ നടത്തിയ കുടുംബങ്ങളുണ്ട്. ഇപ്പൊ ചില കുടുംബത്തിലെ ചില വ്യക്തികൾ നല്ല മനുഷ്യരാണ്, പക്ഷെ കുടുംബാന്തരീക്ഷം വളരെ മോശമാണ്. ഇങ്ങനെ വളരെ വ്യത്യസ്തങ്ങളായ സന്ദേശങ്ങൾ നൽകുന്ന വിവിധ തലത്തിലുള്ള കുടുംബ അനുഭവങ്ങളെ പറ്റി നമ്മൾ വേദോത്സവത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ വളരെ ശ്രദ്ധേയമായിട്ട് പല ചിന്തകളും പകർന്നു വരുന്ന ഒരു ഒരു കുടുംബ അന്തരീക്ഷമാണ് വാസ്തവത്തില് ഈ ഉൽപ്പത്തി പുസ്തകം 27 അധ്യായത്തില് അബ്രഹാമിന്റെ മകനായ അല്ലെങ്കിൽ വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന്റെ മകനായ ഇസഹാക്കിന്റെ കുടുംബാന്തരീക്ഷം. ഞാനത് വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഭാഗമാണ്. അതിന് ശ്രദ്ധേയമായിട്ടുള്ള ഒന്ന് രണ്ട് ചിന്തകൾ നമ്മുടെ ചിന്തപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ. വാസ്തവത്തില് ഈ ഇസഹാക്കിനെ നമുക്കറിയാം, ഇസഹാക്ക് അബ്രഹാമിന്റെ വാഗ്ദത്ത പുത്രനാണ്, അനുഗ്രഹീതമായ ഒരു സന്താനമാണ്, വിശ്വാസികളുടെ പിതാവ്. ഒരുപക്ഷെ ആ പിതാവിന്റെ ആധ്യാത്മിക ചൈതന്യം അമ്പെ നശിപ്പിക്കാതെ അതുപോലെ തന്നെ പുലർത്തുന്ന ഒരു വ്യക്തിത്വമാണ് ഇസഹാക്കിന്റെയും. വാസ്തവത്തിൽ ഇസഹാക്കിന്റെ കുടുംബത്തെ നമുക്ക് വളരെ പ്രാർത്ഥനാപൂർവ്വമായിട്ടുള്ള അല്ലെ പ്രാർത്ഥന അന്തരീക്ഷമുള്ള ഒരു കുടുംബമായിട്ട് തന്നെ കാണാം നമുക്ക്. മാത്രമല്ല ഇസഹാക്കിന്റെ കൂടെ ചേർക്കപ്പെട്ട റബേക്കയാണെങ്കിലും അവരുടെ വിവാഹമൊക്കെ നമുക്കറിയാം, അപ്പനായ അബ്രഹാമിന്റെ ആഗ്രഹപ്രകാരം ദൂതനെ വിട്ട് മറ്റൊരു സ്ഥലത്ത് ചേർന്ന് കണ്ടുപിടിച്ച് അങ്ങനെ വളരെ പ്രാർത്ഥന അന്തരീക്ഷത്തോടുകൂടി അല്ലെങ്കിൽ നല്ല മാതാപിതാക്കളുടെയൊക്കെ ആഗ്രഹത്തോടുകൂടി ദൈവാനുഗ്രഹത്തോടുകൂടി നടന്ന കുടുംബ ജീവിതം തന്നെയാണ് ഇസഹാക്കിന്റെയും റബക്കയുടെയും കുടുംബ ജീവിതമൊക്കെ. അപ്പം നമുക്ക് വാസ്തവത്തിൽ പ്രാർത്ഥന അന്തരീക്ഷം നിറഞ്ഞ ഒരു കുടുംബമാണ്. പക്ഷേ ഈ ഒരു കുടുംബ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ കുടുംബത്തിൽ നടക്കുന്ന പല കാര്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ വാസ്തവത്തിൽ മാതൃകയാക്കാൻ പറ്റുന്ന ഒരു കുടുംബമാണോ ഇസഹാക്കിന്റെ കുടുംബം എന്നുള്ളതിനെ പറ്റി നമുക്ക് സംശയമുണ്ട്. ഈ കുടുംബത്തിലുള്ള പല സംഭവങ്ങളും നമ്മൾ മനസ്സിലാക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് ഒരു മാതൃകാപരമായിട്ടുള്ള തീർച്ചയായിട്ടും നല്ല വശങ്ങൾ ഒരുപാട് കാണുമായിരിക്കും. അതിനെയൊന്നും ഞാൻ നിഷേധിക്കുകയല്ല, എങ്കിലും ചില കാര്യങ്ങളിലൊക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമുക്ക് മാതൃകയാക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളിലൊക്കെ ചില പൊരുത്തക്കേടുകളൊക്കെ ഈ കുടുംബത്തിൽ നമുക്ക് സംഭവിക്കുന്നുണ്ട്. ഒരുപക്ഷെ ആ പൊരുത്തക്കേടുകളൊക്കെ നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും ചേർന്ന് ചിന്തിക്കുമ്പോൾ യോജിക്കാത്ത ചില സംഗതികളൊക്കെ ഒന്ന് മനസ്സിലാക്കി നല്ല ദിശയിലേക്ക് നയിക്കാനായിട്ട് സാധിക്കും എന്നുള്ളൊരു ചിന്ത ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തിലെ ചില ചേരാത്ത ചില സംഗതികൾ ഇന്നത്തെ ഭാഗത്ത് എടുത്തു കാട്ടുവാൻ തക്കോണം ആഗ്രഹിക്കുന്നത്. അപ്പൊ നമ്മുടെയൊക്കെ കുടുംബങ്ങൾ വളരെ പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളാണ് മിക്കവാറും ഒക്കെ തന്നെ. പക്ഷെ ഈ കുടുംബ ജീവിതത്തിൽ അല്ലെ കുടുംബ ബന്ധങ്ങള് മാതൃകാപരമായിട്ടുണ്ടെങ്കിൽ ശ്രേഷ്ഠമായ രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഈ പ്രാർത്ഥനയോടൊപ്പം വേറെ ചില സംഗതികളാണ് എന്ന് പറഞ്ഞാൽ കുടുംബത്തിലെ കുടുംബത്തിൽ ജീവിക്കുന്ന ആളുകളുടെ ബന്ധങ്ങൾക്കിടയിൽ ഒരു മനഃശാസ്ത്രമായ സമീപനമൊക്കെ വളരെ ആവശ്യമാണ്. അത് ഇല്ലെങ്കിൽ ചിലപ്പോൾ ഈ കുടുംബ ബന്ധങ്ങളിലൊക്കെ ചില പ്രശ്നങ്ങളും പൊരുത്തക്കേടുകളും ഒക്കെ ഉണ്ടാകും എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ ഇസഹാക്കിന്റെ കുടുംബ പശ്ചാത്തലം നമ്മളെ വിളിച്ചറിയിക്കുക. വളരെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അങ്ങനെ അങ്ങനെ ചിന്തിക്കാൻ പോലും ശരിയാണെന്ന് എനിക്കറിയാൻ പാടില്ല, കാരണം അത്ര അനുഗ്രഹിക്കപ്പെട്ട വാഗ്ദത്ത പോകാന്റെ കുടുംബം ഒക്കെയാണ്. പക്ഷേ ചില പൊരുത്തക്കേടുകളാണ് സംഭവിക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ 27 അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ 4 വാക്യം ഒക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ അപ്പൻ ഈ മകനോട് മൂത്ത മകനായ രണ്ട് മക്കളാണ് നമുക്കറിയാം, ഏശാവ് യാക്കോബും ആദ്യത്തെ മകൻ ഏശാവ് ആണെങ്കിലും ജ്യേഷ്ഠാവകാശം യാക്കോബ് അച്ചടുത്തൊക്കെ നമുക്കറിയാം, നമുക്ക് സമയമില്ലാത്തതിലേക്ക് വിശദീകരിക്കുന്നില്ല. ഈ ഏശാവ് ഈ മകനെ വിളിച്ചിട്ട് അവനോട് പറയുന്ന ഒരു കാര്യം തന്നെ വളരെ നമുക്ക് വളരെ കൗതുകം ഉണർത്തുന്നതാണ്. പിതാവായ ഇസഹാക്ക് ഏശാവിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, മകനെ എനിക്ക് വൃദ്ധനായി, എന്റെ കണ്ണൊക്കെ മങ്ങി, ഞാന് പിന്നെ മരിക്കുന്നതിനും എനിക്ക് ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, എനിക്ക് കുറെ അനുഗ്രഹങ്ങളുണ്ട്, ഈ അനുഗ്രഹങ്ങളെല്ലാം എനിക്ക് നൽകണം. നല്ല കാര്യം തന്നെയാണ് മരിക്കുന്നതിന് മുമ്പ് അപ്പന് മക്കളെ അനുഗ്രഹിക്കുക എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് യഹൂദ പശ്ചാത്തലത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഈ ഓരോ അപ്പന്മാരുടെ അനുഗ്രഹം എന്ന് പറയുന്നതിനെ കുറച്ച് കാണാൻ വെക്കുവാനായിട്ട് വലിയൊരു സംഭവമായിട്ടാണ്. നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ സ്വത്തും ഒക്കെ പങ്കുവെക്കുന്നത് പോലെ അതിനേക്കാൾ പ്രാധാന്യത്തോടു കൂടിയാണ് ഈ ഗോത്രപിതാക്കന്മാരും മക്കൾക്ക് അനുഗ്രഹങ്ങളെ പങ്കുവെക്കുന്നത്. അത് ചെറിയൊരു കാര്യമല്ല, നമുക്കറിയാമല്ലോ ഈ യാക്കോബാണെങ്കിലും യൗസേഫിനെയും അല്ലെങ്കിൽ 12 മക്കളെയും അനുഗ്രഹിക്കുന്നതും അതുപോലെ തന്നെ യൗസേഫ് എഫ്രയീം മനശ്ശെയും അല്ലെങ്കിൽ അവരുടെ മക്കളൊക്കെ അങ്ങനെ ഒരു അനുഗ്രഹം പകർന്നു കൊടുക്കുന്ന ഒരു ശ്രേഷ്ഠമായ പാരമ്പര്യം ഒരു വലിയ സംഗതിയായിട്ടാണ് ഈ ഇവരുടെ എബ്രായ പിതാക്കന്മാരുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇത് വലിയൊരു സംഭവമാണ്. എന്നാൽ ഈ ഒരു വലിയ സംഭവത്തെ വലിയൊരു സംഭവം നടക്കാൻ പോവാ ഈ ഇസഹാക്കിന്റെ ജീവിതത്തില്. പക്ഷെ അതിന് ഇസഹാക്ക് കണ്ട മാനദണ്ഡം പക്ഷെ നമുക്ക് എനിക്ക് തോന്നുന്നു ഒരു നല്ല രീതിയിൽ ചിന്തിക്കുമ്പോൾ അതിന് യോജിച്ച രീതിയാണെന്നുള്ളത്. കാരണം ഈ വലിയ സംഭവം വലിയൊരു അനുഗ്രഹം സ്വന്തം മകന് കൊടുക്കാനായിട്ട് ഇസഹാക്ക് ഒഴുകുമ്പോൾ അതിന് ഇസഹാക്ക് രൂപപ്പെടുത്തുന്ന മാനദണ്ഡം എന്താ? അവനെ വിളിച്ചിട്ട് പറയുന്നുണ്ടോ നിന്റെ ഇരിക്കുന്ന ആയുധവും സംഭവമൊക്കെ എടുത്തോ നേരെ കാത്തി പോകണം, എന്നിട്ട് വേട്ടയിറച്ചി കൊണ്ട് തരണം, അത് നിന്ന് വീഞ്ഞും കുടിച്ച് ഞാൻ തൃപ്തിയാകുകയാണെങ്കിൽ നിനക്ക് അനുഗ്രഹം തരാം. അത് പക്ഷേ നമുക്ക് അങ്ങോട്ട് ഒരു പൊരുത്തപ്പെടാനായിട്ട് പറയുന്നത് അനുഗ്രഹിക്കപ്പെട്ട ഇസഹാക്ക് എന്ന് പറയുന്ന മഹാഭക്തനായ വിശുദ്ധനായ അല്ലെങ്കിൽ ശ്രേഷ്ഠനായ ഒരു പിതാവിന്റെ ജീവിതത്തിൽ വലിയൊരു സംഭവം അതൊരു ഭക്ഷണവുമായിട്ടും പാനീയവുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ അത് എവിടെയോ ഒരു കുറവുകളൊക്കെ ഉണ്ടെന്നുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഇത്രയും വലിയൊരു സംഭവം നടക്കാനായിട്ട് പോകുമ്പോൾ അത് മറ്റു ചില മാനദണ്ഡങ്ങൾ ആകണമായിരുന്നു ഇസഹാക്ക് കണ്ടെത്തേണ്ടത്. പക്ഷെ അതിന് പകരം ഈ ഭക്ഷണത്തെ മുൻനിർത്തിക്കൊണ്ട് അനുഗ്രഹിക്കാൻ പോയത് ഈ ഇസഹാക്കിന്റെ ജീവിതത്തിലെ ഒരു കുറവായിട്ട് നമ്മൾ കണ്ടെത്തുകയാണ്. അതുകൊണ്ട് സംഭവിച്ചു ഈ അനുഗ്രഹം ഗുണപ്പെട്ടില്ല. ഈ അനുഗ്രഹം കൊടുത്തവനും അത് ഗുണം വന്നില്ല, അത് വാങ്ങിച്ചവനും ഗുണം വന്നില്ല, അത് ആർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു വെച്ചു അവനും അത് ഗുണം വന്നില്ല. നമുക്കതിന്റെ ചരിത്രമൊക്കെ അറിയാം. കബളിപ്പിക്കൽ നടന്നതൊക്കെ ഏശാവിന് പകരം യാക്കോബ് അനുഗ്രഹം വാങ്ങിക്കുകയും അവസാനം യാക്കോബിന് അനുഗ്രഹം നിലനിന്നുമില്ല. സ്വന്തം അമ്മയും അല്ലെ അപ്പനെയും സഹോദരനെ വിട്ട് ജീവനെ പണയം വെച്ച് മറ്റൊരു സ്ഥലത്ത് പോവുകയും അവിടെ പോയി 10-21 വർഷം വേറെ സേവനം ചെയ്യുകയൊക്കെ ചെയ്യേണ്ട ഗതികേടുണ്ടായി. ഏശാവിന് ഗുണം ചെയ്തില്ല, കാരണം എല്ലാ അനുഗ്രഹങ്ങളും ഈ യാക്കോബിന് കിട്ടിയത് കൊണ്ട് ഏശാവിന് അത് ഗുണം ചെയ്തില്ല. കൊടുത്ത അപ്പനൊട്ട് തൃപ്തി വന്നില്ല. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അതിന് പ്രധാനപ്പെട്ട കാരണം ഈ അനുഗ്രഹം നൽകുവാൻ തക്കവണ്ണം ഇസഹാക്ക് കണ്ടെത്തിയ മാനദണ്ഡമാണ്. ഇത് നമ്മുടെ ജീവിതത്തില് ചേർത്ത് ചിന്തിക്കേണ്ട സംഗതിയാണ്. ഈ നമുക്ക് അറിയാമല്ലോ ഈ ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ പല ഫീസുകൾക്കും പല സംഭവങ്ങൾക്കും പ്രാധാന്യമായ സംഗതി തന്നെയാണ്. പക്ഷെ ഈ ഇതിന് യോജിക്കാത്ത ചില സംഗതികളുണ്ട്. ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. കാര്യം നമ്മുടെ വീടുകളിലൊക്കെ ഈ വീടുപോദാശയൊക്കെ നടത്തുമ്പോഴും പ്രത്യേകിച്ച് അമേരിക്ക കൂടുതൽ കണ്ടിട്ടുണ്ട് കാര്യമാണ്. ഈ വീടുപോദാശ മാത്രമൊന്നുമല്ല, ഈ പ്രാർത്ഥനയുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ അച്ഛനെ പ്രത്യേകം കളിക്കുകയും വളരെ ഭക്തിയോടുകൂടി വീടുപോദാശ ആണെങ്കിലും അല്ലെ മറ്റു പ്രാർത്ഥനകളോ ഒക്കെ ആണെങ്കിലും ഇങ്ങനെ വലിയ കാര്യമായിട്ട് കോരിക്കും നടത്തും. ഇതെല്ലാം കഴിഞ്ഞിട്ട് വീടിന്റെ ഊദാശയൊക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞ് അനുഗ്രഹമായിട്ട് നടന്നു, ആളുകൾക്കൊക്കെ വലിയ കാര്യമായിട്ട് ക്ഷണിച്ചു, എല്ലാം സമ്മാനങ്ങളൊക്കെ വാങ്ങിച്ചതിന് ശേഷം അച്ഛന് ആവശ്യമുള്ള കൈമുത്തൊക്കെ കൊടുത്ത് അച്ഛൻ സന്തോഷമായിട്ടിരിക്കട്ടെ പറഞ്ഞ് പോക്കറ്റി താക്കി വെച്ച് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പതിയെ അച്ഛനെ പാക്ക് ചെയ്തല്ലായിരിക്കും. ഇത് കഴിഞ്ഞിട്ട് വരുന്ന ആഘോഷം അല്ലേ ഈ കള്ളുകൂടി ആഘോഷം. എന്തായി സംഭവിക്കുന്നത്? ഈ ഒരു ഭവനാന്തരീക്ഷം അച്ഛന്റെ സാന്നിധ്യത്തിൽ ഊദാശ ഇത് വിശദീകരിക്കുക എന്ന് പറയുന്നത് വളരെ സാധാരണ ഒരു സംഗതി തന്നെ. അതിനോട് ചേരാത്ത ചില സംഗതികളൊക്കെ ചെന്ന് ചേരുമ്പോൾ എന്തുണ്ടാകും? ഈ വിശുദ്ധിയോട് രൂപപ്പെടുത്തിയ ഭവനമൊക്കെ അല്ലെങ്കിൽ കൂടാ ചെയ്ത ദൈവത്തിന് സമർപ്പിച്ച ഭവനങ്ങളൊക്കെ ബാറുകളായിട്ട് മാറ്റപ്പെടുകയാണ്. ഇത് നമ്മൾ വളരെ കാര്യഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ട സംഗതിയാണ്. അതുകൊണ്ട് അനുഗ്രഹത്തിന് പകരം ചില ശാപവും അല്ലെങ്കിൽ പൊരുത്തക്കേടുകളൊക്കെ സംഭവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളെ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും. അതുകൊണ്ട് ഈ ഇസഹാക്കിന്റെ ജീവിതത്തിൽ സംഭവിച്ച അനുഗ്രഹിക്കപ്പെട്ട ഈ മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു പാളിച്ച അതാണ്. താൻ അനുഗ്രഹം കൈമാറാൻ തക്കവണ്ണം തന്റെ മക്കളെ ഒരുക്കുമ്പോൾ അതിന്റെ പിന്നിൽ താൻ നേടിവെച്ച ചിലപ്പോൾ ഇതിനകത്ത് ചില ചില നല്ല വശങ്ങളും ചില കാര്യങ്ങളെ കാണുമായിരിക്കും. എനിക്ക് അതിനെപ്പറ്റി ആഴമായ അറിവൊന്നുമില്ല. പക്ഷെ പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇസഹാക്കിന്റെ ജീവിതത്തിലെ ഒരു കുറവായിട്ട് നമ്മൾ അതിനെ തിരിച്ചറിയുകയാണ്. രണ്ടാമതായിട്ട് ഈ കുടുംബത്തിൽ നമ്മൾ തിരിച്ചറിയുന്ന ഒരു സംഗതി, വാസ്തവത്തിൽ ഈ അപ്പനും അമ്മയും ചേർന്ന് ഒരു അനുഗ്രഹീതമായ കുടുംബജീവിതം നയിക്കുമ്പോൾ ഈ മക്കളെ ഒരേപോലെ കാണുന്നതാണ്. പക്ഷെ ഇവിടെയും ഈ ഇസഹാക്കിന്റെ കുടുംബത്തിൽ ജീവിക്കുന്ന ഒരു പാളിച്ചയാണ് ഈ മാതാപിതാക്കൾ മക്കളെ രണ്ട് തരത്തിൽ കണ്ടുവന്നുള്ളത്. അപ്പന്റെ മൂത്ത മോനും അമ്മയുടെ ഇളയ മോനും. ഇത് കുടുംബത്തിന് ഒരിക്കലും ചേരാത്ത അല്ലെങ്കിൽ സുതാര്യമായ ഒരു കുടുംബജീവിതത്തിന്റെ ശ്രേഷ്ഠമായ അന്തരീക്ഷത്തിന് അനുയോജ്യമല്ലാത്ത ഒരു സംഗതിയാണ് മക്കളെ രണ്ട് തരത്തിൽ മാതാപിതാക്കൾ വീക്ഷിക്കുക എന്ന് പറയുന്നത്. അതുതന്നെ ഈ മക്കളുടെ ഇടയിലും അല്ലെങ്കിൽ മാതാപിതാക്കളുള്ള ബന്ധത്തിനിടയിലും ആഴമായ അകൽച്ചയും വിടവുകളും ഉണ്ടാകുവാൻ തക്കവണ്ണം സാധ്യതയുണ്ട്. ഇത് ആ കുടുംബാന്തരീക്ഷത്തിന്റെ ബന്ധത്തെ ഒരുപാട് ദോഷകരമായിട്ട് ബാധിച്ചു. അപ്പനും അമ്മ മക്കളും അച്ഛപ്പനും അമ്മയും രണ്ട് തരത്തിൽ മക്കളെ വീക്ഷിക്കുന്നുള്ളത്. ഈ സംഭവം പറയുമ്പോഴേ ഞാൻ ഒരു സംഭവം ഓർത്തു പോവുകയാണ്. ഞാൻ കണ്ണൂർ ഇരിക്കുന്ന അവസരത്തിൽ ഞാൻ ആദ്യം അച്ഛനായിരിക്കുന്ന പള്ളിയിലാണ് ഒരിക്കലും വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ കുർബാനയാണ് ഓർവ കുർബാനയാണ് ഒരു പിതാവിന്റെ. ഈ ഓർവ കുർബാനയും കഴിഞ്ഞ് കല്ലറയിൽ ധൂപ്രാർത്ഥന വരിക.
അപ്പം ആ മരിച്ചുപോയ അപ്പന്റെ മൂത്ത മകനും ഇളയമോനും അവിടെയുണ്ട്. ഈ ദൂപ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഈ ഇളയമോൻ എന്നോട് പറഞ്ഞൊരു കാര്യം, അച്ഛ ഞാന് ഈ കടമയുള്ളത് കൊണ്ട് ചെയ്തത, ഈ മനുഷ്യനെ ഓർക്കുന്നത് പോലും എനിക്ക് വെറുപ്പാച്ച. സ്വന്തപ്പനെ പറ്റിയാണ് ദൂപ്രാർത്ഥനയ്ക്ക് രൂപം വെച്ച് എന്നോട് പറയാ, ശരിയില്ല ഈ തന്തയെ ഓർക്കുന്നത് പോലും എനിക്ക് വെറുപ്പ്. ഉണ്ടായ സംഭവമാണ്, ഞാൻ ചെയ്തെന്താ സംഭവം ചോദിച്ചു വന്നപ്പോഴും രണ്ട് മക്കളാണ് ഉണ്ടാകുന്നത്, ചേട്ടനുണ്ട്. അപ്പൊ ഈ ചേട്ടന് രണ്ട് ആമക്കളുണ്ട്, ഈ അനിയന് ഈ പറഞ്ഞ ആൾക്ക് രണ്ട് പെൺകുട്ടികളാണ്. ഈ അപ്പനെ സ്വത്ത് വീതിച്ചപ്പോഴ് ഈ മൂത്ത മോനെ മോന്റെ മക്കൾക്ക് കിട്ടത്തക്ക ഓണം കൂടുതൽ വസ്തു കൊടുക്കുകയും ഇളയ മോനെ പെൺകുട്ടികളാണെന്ന് പോലും മനസ്സിലാക്കാതെ അവന് വസ്തു കുറച്ചേ കൊടുത്തില്ല. അവൻ ഇച്ചിരി തരികടേ കൂടെ, അതുകൊണ്ടുകൂടെ ആയിരിക്കും ഇച്ചിരി കുറച്ചത്. എന്ത് തന്നെയാണെങ്കിലും ഈ മക്കളെ പഠിപ്പിക്കാനായിട്ട് ലോൺ ഞങ്ങൾക്ക് അപേക്ഷിക്കേണ്ടി വന്നപ്പോൾ മതിയായിട്ട് ലോണൊന്നും കിട്ടാതെ വന്നപ്പോഴും ഈ ഓരോ സംഭവങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴത്തേക്ക് അപ്പനോടുള്ള വാശി ഈ കൂടുക. പോകട്ടെ, എന്തോ ആയിക്കോട്ടെ, ഈ തീർച്ചയായിട്ടും ഈ അപ്പന് ഈ മക്കൾക്ക് സ്വത്ത് വീതിച്ചപ്പോഴും അത് അവരെ രണ്ട് തക്കി കാണാതെ ഒരേ തക്കി കണ്ടിരുന്നെങ്കിൽ ആ മനുഷ്യൻ സ്നേഹത്തോടെ ആ പിതാവിനെ ഓർക്കുമായിരുന്നു. ഇങ്ങനെ ഒന്നല്ല, ഇത് പലയിടത്തും ഈ സംഭവങ്ങൾ ഞാൻ കേൾക്കാനിടയായിട്ടുണ്ട്. ഈ മക്കളെ രണ്ട് തക്കി കണ്ടുകൊണ്ട് മക്കൾക്ക് സ്വത്ത് വീതിച്ചു കൊടുത്ത, സ്വത്ത് മാത്രം ഒന്നുമല്ല കേട്ടോ, ചില ഈ അടുത്ത കാലത്ത് ഒരു പിതാ ഒരു മോനോട് പറഞ്ഞതാ, അച്ഛാ എന്റെ അവനെ കൂടുതൽ പഠിപ്പിച്ചു, എന്റെ ഞങ്ങൾ ഒരേ രീതിയിൽ പഠിച്ചു വന്ന പിള്ളേരാ, പക്ഷെ കൂടുതൽ പണം കൊടുക്കുക, അവനെ നല്ല സ്ഥലത്ത് വിടുകയും എന്നെ വീട്ടില്ല. ഇങ്ങനെ എഡ്യൂക്കേഷൻ രീതി പരാതി പറയുന്നവരുണ്ട്. അതുപോലെ തന്നെ ഈ നിറത്തിന്റെ കാര്യത്തിൽ രണ്ടു മൂന്ന് മക്കളുണ്ടെങ്കിൽ ഒരാൾക്ക് ചില ഡാർക്ക് ആയിരിക്കും, ഒരാൾ ചില ഈ നിറത്തിന്റെ പേരിൽ മാതാപിതാക്കൾ എത്ര സമൂഹത്തിൽ നടക്കുന്നതാ. ഇങ്ങനെയുള്ള ചില മാനദണ്ഡങ്ങളുടെ പേരിൽ മക്കളെ രണ്ട് തട്ടിൽ നിന്നുകൊണ്ട് കാണുകയും കരുതുകയും ചെയ്യുന്ന മാതാപിതാക്കളുടെ അറിവില്ലായ്മ കുടുംബബന്ധങ്ങളെയൊക്കെ ഒരുപാട് ദോഷകരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഈ ഇസഹാക്കിന്റെ കുടുംബം വളരെ അനുഗ്രഹിതമായ കുടുംബമാണ്, വാഗ്ദത്തമകന്റെ കുടുംബമാണ് എങ്കിൽ തന്നെയും അവിടെയുണ്ടായ മനഃശാസ്ത്രപരമായ ചില സമീപത്തില് ആ കുടുംബ ബന്ധത്തിന്റെ നന്മയെ വളരെ ദോഷകരമായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ നമുക്ക് സംശയമൊന്നുമില്ല. മൂന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ വളരെ യാക്കോബ് ഈ മൂത്ത മകനെ വിളിച്ച് വളരെ കാര്യമായിട്ട് പറയുകയാണ്, മകനെ ഞാനൊരു ആഗ്രഹമുണ്ട്, എനിക്കതിനെ പുറത്ത് അനുഗ്രഹം തരാൻ ആഗ്രഹിക്കുന്നുണ്ട്, നീ അതുകൊണ്ട് നീ ഇന്നെ കാര്യം ചെയ്യണം. ഈ സംഗതി റെബേക്ക കേട്ടു. റെബേക്ക എങ്ങനെ കേട്ടത്? ഞാനൊരിക്കല് ഒരിടത്തു പോലെ ഈ സംഭവമായിട്ട് പ്രസംഗിച്ച സമയത്ത് ഞാനൊന്നും പറഞ്ഞില്ല, അവിടെ ഇരിക്കുന്ന സ്ത്രീകൾ തന്നെ പറഞ്ഞ അച്ഛാവ് ഒളിഞ്ഞിരുന്ന് കേട്ടാ. ഞാൻ ഒരു ഞാൻ പറഞ്ഞിട്ടില്ല, വേദവസം എങ്ങനെ എഴുതിയിട്ടില്ല, നിങ്ങളാണ് പറഞ്ഞത്. അങ്ങനെ ആയിരിക്കില്ല, അതിന്റെ സാധ്യതയിലായിരിക്കും. ഏതായാലും ഈ അപ്പന്റെയും മോന്റെയും തമ്മിലുള്ള സംഭാഷണം വളരെ കാര്യമായിട്ട് മാറി നിന്നുകൊണ്ട് ഈ അമ്മ കേട്ടു എന്നുള്ളതാണ്. ഈ കുടുംബത്തിൽ നേരത്തെ പറഞ്ഞല്ലോ വലിയൊരു സംഭവമാണ് ചെയ്യാൻ പോകുന്നത്. ഈ വലിയൊരു സംഭവം ചെയ്യാൻ പോകുമ്പോഴും സ്വാഭാവികമായിട്ട് ചെയ്ത് ചെയ്യേണ്ടിരിക്കുന്നത് എന്താ, ഈ അപ്പനെ എന്നോട് ആലോചിച്ചടി എനിക്കിങ്ങനെ ആഗ്രഹമുണ്ട്, ഇനി വലിയ സമയം കുഞ്ഞപ്പ എനിക്ക് ആഗ്രഹമുണ്ട്, ഈ പിന്നെ ഇങ്ങനെ നമ്മളെ ഈ നമ്മുടെ ഈ പാരമ്പര്യം അനുസരിച്ച് മൂത്ത മക്കൾക്കാണല്ലോ അനുഗ്രഹം കൊടുക്കണം, അതുകൊണ്ട് ഞാൻ ഈ ഇങ്ങനെ ഇവരെ ഇന്ന ഇന്നതൊക്കെ അവകാശം കൊടുക്കാൻ പോവുകയാണ്, ഇളവർ ഞാൻ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് വളരെ നല്ല സ്ട്രോങ് ആയിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഇവർ തമ്മിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ലായിരുന്നിരിക്കാം. പക്ഷെ അത് ചെയ്യാതെ ഈ അപ്പന് അല്ലെ അപ്പനും അമ്മയും തമ്മിൽ ഒരു വളരെ ശക്തമായ ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു പക്ഷേ ചിലപ്പോൾ പറയുമായിരിക്കും, അന്ന് സ്ത്രീകൾക്ക് സമൂഹത്തിൽ അങ്ങനെ വലിയ സ്ഥാനമില്ലാത്തതുകൊണ്ടാകുന്നുമല്ല, അത്യാവശ്യ കാര്യങ്ങൾക്ക് സ്ത്രീകൾക്ക് അഭിപ്രായപ്പെടാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടായിരുന്നു. കാരണം അത്രക്കാലം ഒരു ജീവിതം പോയിക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോഴും സാറ മുൻകൈ എടുത്ത് ഒരു കുഞ്ഞിനെ ഉണ്ടാകാനായിട്ട് പ്രേരിപ്പിക്കുകയും അവിടെ ചില പ്രശ്നം ഉണ്ടായപ്പോഴും ആ സ്ത്രീയെ പറഞ്ഞുവിടാൻ സാറ മുൻകൈ എടുത്തേക്കും. നമ്മൾ സ്ത്രീകൾക്ക് കുടുംബാന്തരീക്ഷത്തിൽ ആവശ്യമായിട്ട് സംവേദനം ചെയ്യാനുള്ള സ്വാതന്ത്ര്യങ്ങളൊക്കെ ഉണ്ടായ കാലഘട്ടം തന്നെയാണ്, സംശയമൊന്നുമില്ല അതിന്റെ അകത്ത്. പക്ഷേ ആ സ്വാതന്ത്ര്യം അവന് സ്വാതന്ത്ര്യം ഉപയോഗിക്കാമായിരുന്നു, പക്ഷെ അതൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഇപ്പൊ കുടുംബത്തിൽ ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിലെ കമ്മ്യൂണിക്കേഷന്റെ ഗ്യാപ്പ് ഈ മക്കളോടുള്ള സമീപനത്തിൽ വളരെ ശക്തമായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന്റെ വളരെ ഉദാഹരണമാണ്. അതുകൊണ്ട് വളരെ ദോഷകരമായിട്ടുള്ള സംഭവങ്ങൾ ബാധിക്കുന്നുണ്ട്. ഇന്നും ഇത് നടക്കുന്നില്ലേ പല കാര്യങ്ങളും. ഒരു ഒരു കുടുംബം എന്ന് പറയുന്നതിന്റെ അടിസ്ഥാന ചില എന്ന് പറയുന്നത് ഭാര്യ ഭർത്തൃ ബന്ധമാണ്. അപ്പൊ മക്കളുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ആദ്യം ഈ അപ്പനും അമ്മയും തമ്മിലുള്ള ആലോചനയില് ഒരു സമന്വയത ഉണ്ടാകുമ്പോഴാണല്ലോ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് ഒരു ബലവും ഒരു ശക്തിയും ഉണ്ടാകുന്നത്. ഇവർക്ക് അങ്ങനെ ഒരു ബേസ് ഇല്ലാതെ പോകുമ്പോഴാണ് പല തീരുമാനങ്ങളൊക്കെ പാടിപ്പോകുന്നത്. ഇവിടെ അതുതന്നെ സംഭവിച്ചത്, അവരുടെ ഇടയിൽ ഒരു ഉറച്ച തീരുമാനം ഇല്ലാതെ പോയത് കൊണ്ട് തന്നെ ആ തീരുമാനങ്ങൾക്കിടയിൽ ഒരു പൂർണ്ണത ഉണ്ടായില്ല, അത് അപൂർണമായിട്ട് മാറ്റപ്പെടുകയും ചെയ്തു. അപ്പൊ അവരുടെ കമ്മ്യൂണിക്കേഷൻ കുടുംബബന്ധങ്ങളിലെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇസ്ഹാക്കിന്റെ അനുഗ്രഹീതമായ കുടുംബ ജീവിതത്തിൽ ബാധിച്ച ഒരു വലിയ പാളിച്ചയാണെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. ഞാൻ സമയമില്ലാത്തത് പെട്ടെന്ന് പറഞ്ഞു. നാലാമതായിട്ട് പിന്നീട് നമ്മൾ കാണുന്നത് ഈ സംഭവം ഉണ്ടായി കഴിഞ്ഞിട്ട് അവിടെ പറയുന്ന ഏറ്റാവോ വേട്ട തേടി കൊണ്ടുവരാനായിട്ട് കാത്തി പോയി. ഒരുപക്ഷെ എന്റെ ഒരു നിഗമനമാണ് ഈ അമ്മയോട് ചോദിക്കാതെ തന്നെ ആയിരിക്കാം ഈ മകൻ പോയത്. കാരണം ഈ അപ്പ ഈ സംഭവം അറിഞ്ഞത് തന്നെ ഒളിച്ചു നിന്ന് കേട്ടിട്ടാണല്ലോ. ചിലപ്പോൾ
ഈ അമ്മയോട് ചോദിക്കാതെ, കാരണം അമ്മ ഇത് പറഞ്ഞ് അറിഞ്ഞു കഴിഞ്ഞാൽ, കാരണം യാക്കോബിനോട് ഇച്ചിരി സ്നേഹം കൂടുതലാണെന്ന് ഏശാവിന് അറിയാം ഈ അമ്മയ്ക്ക്. അപ്പൊ അമ്മയോട് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൻ ഈ പോകുന്ന സമയം കൊണ്ട് ഈ അപ്പന്റെ ഇടയിൽ ചിലപ്പോ പാരയൊക്കെ വെച്ച് ഇത് തിരുത്താൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാം. അങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ല വേദദിവസത്തിൽ. പക്ഷെ ഞാൻ അനുമാനിക്കുന്നു അമ്മയുടെ അനുഗ്രഹമില്ലാതെ, അനുവാദമില്ലാതെ ഈ മകൻ പോയത് കൊണ്ടായിരിക്കും ചിലപ്പോൾ ഇത് തിരിഞ്ഞു വന്നു. അപ്പം ഒരു നന്മയ്ക്ക് പോകുമ്പോഴും മാതാപിതാക്കളുടെ അനുഗ്രഹത്തോടുകൂടി പോവുക. ഒരുപക്ഷെ അമ്മയോട് ഇങ്ങനെ പറഞ്ഞ്, അമ്മ എന്നെ അനുഗ്രഹിക്കണം ഇങ്ങനെ അപ്പം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് അറിയാം, ചിലപ്പോൾ ഇത്രയും വലിയ കടുകയിൽ അമ്മ ചെയ്യത്തില്ലായിരുന്നു. ചിലപ്പോൾ ഈ മോനോട് ഇച്ചിരൂടെ വാത്സല്യം അത് ഇതുവരെ ഉണ്ടാകാതിരുന്ന വാത്സല്യം ചിലപ്പോൾ ഉണ്ടായി പോയാലേ ആയിരിക്കും. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം സാധ്യത നേടിയെടുക്കുവാൻ തക്കവണ്ണം ഈ മകനും കഴിഞ്ഞില്ല എന്നുള്ളത് വാസ്തവത്തിൽ ഈ ഇവരുടെ കുടുംബ ജീവിതത്തിൽ ബാധിച്ച ഒരു ഒരു പാളിച്ചയായിട്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കാറുണ്ടെങ്കിൽ തന്നെയും സമയത്തിന്റെ പരിമിതിയോട് ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ. കാരണം ഒരു നല്ല കാര്യത്തിന് പോകുമ്പോൾ അപ്പന്റെ അമ്മയുടെ അനുഗ്രഹത്തോടു കൂടി പോകുമ്പോൾ ഒരു പക്ഷേ ഒരു പരിധി വരെ പോകുന്ന കാര്യങ്ങൾക്ക് ഒരു ശുഭമുണ്ടാകും എന്നുള്ളതിന്റെ ഒരു സൂചനയൂടെ നൽകുന്നു. അതല്ലെങ്കിൽ പല ശുഭകരമായ കാര്യങ്ങൾ അശുഭമായിട്ട് മാറും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ്. ഇത് എത്ര പ്രായമൊന്നുമില്ല, എത്ര പ്രായം കഴിഞ്ഞാലും ഏത് നല്ല കാര്യത്തിന് പോയാലും മാതാപിതാക്കളുടെ അനുഗ്രഹത്തോടും അവരുടെ സ്നേഹവാത്സല്യത്തോടുകൂടെ പോയെങ്കിൽ മാത്രമേ ചുവട് വെക്കുന്ന പാതകളിൽ പൂർണ്ണത കണ്ടെത്താൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് പല മനുഷ്യരുടെയും ആയിരിക്കുന്ന മേഖലകളൊന്നും അനുഗ്രഹമല്ലാതെ പോകുന്നത്. മാതാപിതാക്കളുടെ അനുഗ്രഹം എന്ന് പറയുന്നത് ഏറ്റവും പ്രാധാന്യമുള്ളത് തന്നെ. അത് എവിടെയാണ് ഏത് രാജ്യം, അമേരിക്കയിലായതുകൊണ്ട് വേണ്ട രാജ്യത്ത് എന്നാലും അത് ഉണ്ടാവേണ്ടത് വളരെ ആവശ്യമാണ്. പ്രത്യേകിച്ച് ഈ ഒരു ഭാഗവുമായിട്ട് ഈ മാതാപിതാക്കൾക്കുള്ള സ്ഥാനം വളരെ ശക്തമാണ്. വേദപുസ്തകത്തിൽ നമുക്ക് പല സംഭവങ്ങളിലും അറിയാം മാതാപിതാക്കളെ അനുഗ്രഹിച്ച്. പ്രത്യേകിച്ച് നമുക്ക് ഭാരത പുരാണങ്ങളിലൊക്കെ, മഹാഭാരതത്തിലും രാമായണത്തിലും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന രാജാക്കന്മാര്, ഓരോ രാജാക്കന്മാരും എന്തെങ്കിലും കാര്യങ്ങൾക്ക് പോകുന്നത് മാതാപിതാക്കളെ ദൈവങ്ങളായിട്ട്, ദേവിമാരായിട്ട്, ദേവന്മാരുമായിട്ടാണ് മാതാപിതാക്കൾ. അവരുടെ കൃപാസങ്ങൾ തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ടാണ് അവരോരോ കാര്യങ്ങൾക്കൊക്കെ പോകുന്നത്. അങ്ങനെ ഒരു എല്ലാ മതങ്ങളിലും അങ്ങനെ ഒരു പാരമ്പര്യമുണ്ട്. അത് കാത്തു സൂക്ഷിക്കുക എന്ന് പറയുന്നത് വളരെ ആവശ്യമാണ്. നമ്മുടെ ഏതോസം തന്നെ പഠിപ്പിക്കുന്നു. പക്ഷെ അതില്ലാതെ പോയിട്ടുള്ള സാഹചര്യങ്ങളിലൊക്കെ കുറവുകൾ സംഭവിക്കുന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ഇവിടെ ഈ ഇസഹാക്കിന്റെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ഈ ഏശാവിന്റെ ജീവിതത്തിലും ഈ കുടുംബത്തിലേക്ക് സംഭവിച്ചു പോകുന്നത്. പിന്നെ നമ്മൾ കാണുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഈ അപ്പന് മകന് ഏശാവിന് അനുഗ്രഹം കൊടുക്കാൻ പോകുന്നു എന്ന് ഈ അമ്മ അറിഞ്ഞപ്പോൾ, പിന്നീട് ഈ അമ്മ ചെയ്യുന്ന അഞ്ചാം വാക്യം ഒക്കെ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ റബേക്ക യാക്കോബിനെ വിളിച്ചിട്ട് പറയുന്നുണ്ടടാ, നിന്റെ അപ്പൻ ഒരു മഹാകളിക ചെയ്തിട്ടുണ്ട്, ഈ രവി അങ്ങയുടെ കയ്യിലിരിക്കുന്ന അനുഗ്രഹം മുഴുവൻ അവന് കൊടുക്കാനിരിക്കുക, അതുകൊണ്ട് അത് അവന് കൊടുക്കാൻ പാടില്ല, നിനക്ക് കിട്ടണം, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, ഇന്നതിന്നതൊക്കെ ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ അപ്പന്റെ ഭാഗത്ത് ഇങ്ങനെ വീഴ്ച ഉണ്ടാകുമ്പോൾ അത് മകനോടല്ലായിരുന്നു പറയേണ്ടിയിരുന്നത് റബേക്ക. സ്വാഭാവികമായിട്ട് നല്ല ഒരു 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 കുടുംബാന്തരീക്ഷമായിരുന്നെങ്കിൽ ഈ റബേക്ക പറയേണ്ടത് ഈ അപ്പനോട് തന്നെയാണ്, ഞാൻ ഇവനോട് പറഞ്ഞത് ഇങ്ങനെ കേട്ടു. പക്ഷെ അത് പാടില്ല, കാരണം ഒരാൾക്ക് മാത്രമാണ് അത് കൊടുക്കരുത്. അത് മക്കളുടെ ഇടയിലെ ചില സ്നേഹബന്ധങ്ങൾക്ക്, അല്ലെങ്കിൽ അവരുടെ ആഴമായ അടുപ്പത്തിന് വിടവുകൾ ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങളത് ചെയ്യുമ്പോൾ യുക്തിയായിട്ടും കണ്ടുമൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കേണ്ടതായിരുന്നു. പക്ഷെ അത് ചെയ്യാതെ ഈ റബേക്ക ചെയ്തതല്ല, ഈ മകനോട് വന്ന് പറയും, അത് പറഞ്ഞ് അവനൊരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്. കാരണം മാതാപിതാക്കളുടെ ഇടയിൽ തീർക്കേണ്ട പല പ്രശ്നങ്ങളും അവർ തീർക്കാതെ മക്കളുടെ ഇടയിലോട്ട് കൊടുക്കുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക? സ്വാഭാവികമായിട്ട് ഒരു ഒരു നെഗറ്റീവ് മെന്റാലിറ്റി ഈ മക്കളുടെ ഇടയിൽ ഉണ്ടാകും എന്നുള്ളതിന്റെ സംശയമുണ്ട്. അതുകൊണ്ട് യാക്കോബിന്റെ ജീവിതത്തിലും ഉണ്ടായി. അപ്പം അവിടെയും ഈ കുടുംബ ബന്ധങ്ങളിലെ പേരൻസിന് ബാധിച്ച, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ബന്ധങ്ങളുടെ ഇടയിൽ ബാധിച്ച ഒരു കുറവുകളായിട്ട് തന്നെ നമുക്ക് അതിനെ തിരിച്ചറിയണം. ഈ അമ്മ നല്ല ഒരു, അല്ലെങ്കിൽ നല്ല അമ്മ തന്നെ സംശയമൊന്നുമില്ല, നമുക്ക് അവരെ പറ്റി അങ്ങനെ ചിന്തിക്കാനൊന്നും പറ്റുമോ എനിക്കറിയില്ല. എങ്കിൽ തന്നെയും ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സംഗതിയാണ്, റബേക്ക അങ്ങനെ ചെയ്തായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ കുടുംബാന്തരീക്ഷം ഇച്ചിരൂടെ നല്ല രീതിയിലൊക്കെ അത് പരിഹരിച്ച് പോകുമായിരുന്നു. പക്ഷെ അത് ചെയ്തില്ല. യാക്കോബിനെ വിളിച്ച് രഹസ്യമായിട്ട് അപ്പനും മൂത്ത മകനും, അല്ലെങ്കിൽ സഹോദരൻ ചെയ്ത ചില കുറവുകളെ പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവന്റെ മനസ്സിനെ മറ്റൊരു ഇതിലേക്ക് ഗ്രഹിച്ചോളാം. പിന്നീട് നമ്മൾ കാണുന്നത് അതിന്റെ ഒരു പൂർത്തീകരണം വണ്ണം ഈ അമ്മ വളരെ തെറ്റായ ഒരു ദിശയിലേക്ക്, റോങ് ഡയറക്ഷൻ, തെറ്റായ ഒരു ദിശയിലേക്ക് മകനെ നയിക്കുകയാണ്. എന്താ പറയുന്നത്? അവന് നീ ഒരു കാര്യം ചെയ്യ, ഈ അപ്പന് അനുഗ്രഹം മൂത്തമകന് കൊടുക്കാതിരിക്കാനായിട്ട് നീ നിന്റെ ആടുകളിൽ ഏറ്റവും നല്ല കോലാത്ത ഉടനെ കൊണ്ടുവരണം. അപ്പന്റെ രുചി അറിയാത്തവണ്ണം, മനസ്സിലാകാത്തവണ്ണം ഞാൻ തന്നെ ഭംഗിയായിട്ട് പാകം ചെയ്തു തരാം. എന്നിട്ട് മൂത്ത മകനാണെന്നുള്ള അവരെ നാമത്തിൽ നീ ചെന്ന് ഈ ഭക്ഷണം കൊടുക്കുകയും എന്നിട്ട് അനുഗ്രഹം വാങ്ങിച്ചോളാം. ഉടനെ ഈ മോ പറയുന്നുണ്ട്, അമ്മ അതെങ്ങനെ പറ്റുന്നത്? എന്റെ ശബ്ദം വ്യത്യാസമുണ്ട്, അവന്റെ കൈ പോലല്ല എന്റെ കൈ, കാരണം രോമമുള്ള കൈയാണ് അവന്റെ. അത് അപ്പം തപ്പി നോക്കി തപ്പി തിരിഞ്ഞറിഞ്ഞാൽ എനിക്ക് അനുഗ്രഹത്തിന് പകരം ശാപമാണ് ഉണ്ടാകുന്നത്. ഉടനെ അമ്മ പറഞ്ഞു, മോനെ ധൈര്യമായിട്ട് നോക്കും, അങ്ങനെ എന്തെങ്കിലും ഒരു ശാപം ഉണ്ടെങ്കിൽ അതൊക്കെ ഞാൻ ഏറ്റാം. ചില കാര്യസാധ്യത്തിന് വേണ്ടി പിള്ളേരെയൊക്കെ ഈ തെറ്റായ ദിശകളിലേക്ക് നയിക്കുന്ന ഒരു മാതാപിതാക്കളുടെ, അല്ലെങ്കിൽ അമ്മയുടെ ചിത്രമാണ് ഇവിടെ റബേക്കയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ പലയിടത്തും നമ്മൾ കാണുന്നില്ലേ. ഈ കുട്ടിക്കാലത്തൊക്കെ മാതാപിതാക്കളൊക്കെ നല്ല ഉപദേശങ്ങൾ തരും, മക്കളെ പിന്നെ യേശുമ്പുരാനെ കണ്ടിട്ടില്ലേ, അല്ലെങ്കിൽ യോഹന്നാൻ സാവനെ കണ്ടിട്ടില്ലേ, മഹാത്മാഗാന്ധിയെ കണ്ടിട്ടില്ലേ, അല്ലെ ഇവരെ കണ്ടിട്ടില്ലേ എന്നൊക്കെ പറയും. പക്ഷെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഓ നീ അങ്ങനെ ജീവിതം ആരും കാണത്തൊന്നുമില്ല എന്ന് പറഞ്ഞു കൊടുക്കുന്ന മാതാപിതാക്കൾ ഒത്തിരിയുണ്ട്. നമുക്ക് ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ, ഞാൻ പറഞ്ഞിട്ടുള്ളതെന്ന് എനിക്കറിയില്ല, ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇത്ര പ്രായത്തിലുള്ള ആളുകൾക്ക് ഫ്രീ ടിക്കറ്റും അതിൽ താഴെയുള്ളവർക്ക്, ഇത്ര പ്രായത്തിൽ കൂടുതലുള്ളവർക്ക് ഫ്രീ ടിക്കറ്റ്, താഴെയുള്ളവർക്ക് അങ്ങനെയൊക്കെ ഒരു ചില മാനദണ്ഡങ്ങളുണ്ട്. അപ്പം 5 വയസ്സ് കഴിഞ്ഞ മോനാ, എന്നാലും പറയും നീ കുനിഞ്ഞിരുന്നു വേണം, 4 വയസ്സ് 3 വയസ്സെന്ന് പറയണം ടീച്ചർ, അതുകൊണ്ട് കുനിഞ്ഞിരുന്നു വേണം എന്നൊക്കെ പറഞ്ഞ് പിള്ളേരെയൊക്കെ നമ്മൾ വലിയ ഉപദേശങ്ങൾ കൊടുക്കുകയും ചെയ്യും. പക്ഷെ കാര്യത്തോട് അടുക്കാനുമ്പോഴേ ചെയ്യാവുന്ന കള്ളത്തരങ്ങളൊക്കെ കാണിക്കുകയും ചെയ്യും. അതൊക്കെ കുടുംബ ബന്ധങ്ങളിൽ അല്ലെങ്കിൽ മക്കളെ വളരെ റോങ് ദിശയിലേക്ക് നയിക്കുന്ന ചില സംഗതികളാണെന്നുള്ളത് ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മൾ കൊടുക്കുന്ന ഉപദേശങ്ങളൊക്കെ കൂടുതൽ നമ്മൾ ജീവിതത്തിൽ പഠിപ്പിക്കുന്ന ചില പാഠങ്ങളാണ് അവരെ കൂടുതൽ സ്വാധീനിക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നത് വളരെ ആവശ്യമാണ്. ഒരുപക്ഷെ ഇവിടെ യാക്കോബിന്റെ മനസ്സിൽ ഈ അമ്മ ഇങ്ങനൊരു ചിന്ത കൊടുത്തപ്പോൾ അവര് സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാണ് കൊള്ളാം, അപ്പൻ അല്ലെങ്കിൽ അമ്മ എന്ന് പറയുന്നത് കബളിപ്പിക്കാൻ പറ്റിയ പാർട്ടികളാണ്. അതുകൊണ്ട് തന്നെ അവൻ ധൈര്യമായിട്ട് ഈ മഹാകള്ളത്തരമാകും, ഒരിക്കലും യോജിക്കാത്തൊരു വ്യക്തി ഒരു കാര്യമാണ് യാക്കോബ് ചെയ്യുന്നത്, ആൾ മാറാട്ടെന്ന് പറയുന്നത്, സ്വന്തം അപ്പനെ പോലും കബളിപ്പിക്കുന്ന രീതിയിലുള്ളത് വളരെ ഗുരുതരമായ വളരെ ദാരുണമായ ഒരു തെറ്റ് തന്നെയാണ് ഈ യാക്കോബ് ചെയ്യുന്നത്. പക്ഷെ ആ യാക്കോബ് ആ തെറ്റ് ചെയ്യാനായിട്ട് കാരണം അമ്മ കൊടുത്ത പ്രേരണയാണ്. അപ്പൊ ഇത് നമ്മുടെ കുടുംബാന്തരീക്ഷത്തിലൊക്കെ ചെറിയ ചെറിയ കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി പിള്ളേരെയൊക്കെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും പഠിപ്പിക്കുന്നതും ഒക്കെ ഒത്തിരി ഉദാഹരണങ്ങളുണ്ട്. ഞാൻ സമയത്തിന്റെ പരിമിതി കൂടി ഞാൻ പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്, കാര്യസാധ്യത്തിന് വേണ്ടി റോങ് ഡയറക്ഷനിലേക്ക് മകനെ വിട്ടു എന്നുള്ളത്. പിന്നെ അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതും വളരെ ഗൗരവപൂർവമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഈ കാര്യസാധ്യത്തിന് വേണ്ടി ദൈവത്തെ കൂട്ടുപിടിക്കുക എന്നുള്ളത്. കാരണം ഈ 20-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട് ഈ കാട്ട് ഇറച്ചിക്ക് പകരം നാട്ടിറച്ചി കൊണ്ട് അപ്പനെ കബളിപ്പിച്ച് അപ്പനത് കഴിക്കുന്നതിന് മുമ്പ് ചോദിക്കും, മോനെ നിന്നെ കത്ര വേഗം എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ ഈ യാക്കോബ് പറയുന്നുണ്ട് നിന്റെ ദൈവമായ യഹോവ എന്റെ നേർക്ക് വരുത്തി തന്നു എന്ന് പറഞ്ഞു. നിന്റെ ദൈവമായ യഹോവ എന്റെ നേർക്ക് അത് വരുത്തി തന്നു എന്ന് പറഞ്ഞാല് കാര്യസാധത്തിന് വേണ്ടി ദൈവത്തെ കൂട്ടുപിടിക്കുന്ന ചില തെറ്റായ ആധ്യാത്മിക രീതിയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇന്നത് ഒരുപാട് ഒരുപക്ഷെ ഈ ഒരു കാര്യങ്ങൾക്ക് ഒത്തിരി ഉദാഹരണം പറയാം. ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന പല ആധ്യാത്മികതയുടെ ഏറ്റവും വലിയ അപജയം അത് തന്നെയാണ്. ലക്ഷ്യം എന്തുവാ, ലക്ഷ്യം സാധിക്കാനായിട്ട് വേണ്ടാത്തതിനൊക്കെ ദൈവത്തെ കൂട്ടുപിടിക്കാനുള്ളത്. പ്രത്യേകിച്ച് ഇന്ന് മതങ്ങളിലും അല്ലെങ്കിൽ വിവിധ സഭകളിലും ഒക്കെ ഇന്നത്തെ പ്രത്യേകിച്ച് ഇന്നത്തെ നൂതന സഭകളിലൊക്കെ സംബന്ധിച്ച ഏറ്റവും വലിയ പ്രശ്നമാണ്. പല കാര്യങ്ങളും ചെയ്യുന്നത് ദൈവത്തെ കൂടി ചാരിറ്റിയുടെ പേരിലും ദൈവത്തിന്റെ പേരിലും പ്രാർത്ഥനയുടെ പേരിലും ഒക്കെ ആളുകളുടെ ഇത് പണം വാങ്ങിക്കുകയും എന്നിട്ട് പല കൊള്ളരുതായ്മയിൽ സ്വന്തം പേരിലൊക്കെ ഇങ്ങനെ സ്ഥലവും വസ്തുവും വീടുകളും ഒക്കെ വാറ്റി കൂട്ടുന്ന ആധ്യാത്മിക നേതാക്കന്മാരുടെ കനവധി ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഇതിന്റെയൊക്കെ ഉദാഹരണമായിരുന്നു. തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തെ കൂട്ടുപിടിക്കുകയും ദൈവിക നാമം ദുർവിനിയോഗം ചെയ്യുന്ന ഒരു ഒരു പാരമ്പര്യം എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മുടെ കുടുംബ അന്തരീക്ഷത്തിൽ എങ്ങനെ ഉണ്ടെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. വാസ്തവത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കബളിപ്പിക്കൽ കൂടിയൊക്കെ അനുഗ്രഹം നേടി യാക്കോബ്. പക്ഷെ ഈ അനുഗ്രഹം ഒന്നും യാക്കോബിന്റെ ജീവിതത്തിൽ ഈ ഇസഹാക്ക് കൊടുത്ത അനുഗ്രഹം ഒന്നും യാക്കോബിന് തോന്നത്തില്ല എന്നുള്ളതാണ്. സ്വന്തം അപ്പനെ വിട്ട് സ്വന്തം നാട്ടിൽ നിൽക്കാൻ പറ്റാതെ സ്വന്തം അമ്മയുടെ മുഖം കാണാൻ കഴിയാതെ വണ്ണം അന്യദേശത്ത് പോവുകയും അവിടെ ഒരു കൂലിക്കാരനെ പോലെ വേല ചെയ്യേണ്ടി വരികയും ഒരു ആഗ്രഹിച്ച സ്ത്രീക്ക് പകരം ആഗ്രഹിക്കാത്ത സ്ത്രീയെ കണ്ടി വന്നു. പിന്നെ ആഗ്രഹിച്ച സ്ത്രീകൾക്ക് വേണ്ടി വർഷങ്ങളോളം കാത്തിരുന്നു. പിന്നെ തിരിച്ചു വരുന്നവർക്ക് കള്ളൻ എന്നുള്ള പേര് പോലും, അങ്ങനെ ഒരുപാട് ഗുരുതരമായിട്ടുള്ള അനുഭവങ്ങൾ ഈ പ്രതിബന്ധങ്ങൾ യാക്കോബിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഇതിനെയൊക്കെ കാരണം ഈ നേരജ വാസ്തവത്തിൽ അല്ലെങ്കിലും ദൈവം യാക്കോബിനെ അനുഗ്രഹിച്ചേനെ വരുന്നു. കാരണം ദൈവം യാക്കോബിനെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ദൈവാനുഗ്രഹം പിടിച്ചു പറ്റാൻ യാക്കോബ് തിരഞ്ഞെടുത്ത വഴി അത്ര സുഖേതനുള്ള വഴിയല്ല. നമ്മളെയൊക്കെ ദൈവം അനുഗ്രഹിക്കും, സംശയമൊന്നും ചില പ്രതിബന്ധങ്ങളൊക്കെ വരുമായിരിക്കും, പക്ഷെ ദൈവം അനുഗ്രഹിക്കും. പക്ഷെ ദൈവാനുഗ്രഹം കിട്ടാനായിട്ട് ചില വളഞ്ഞ വഴികളൊക്കെ കാണത്തില്ല, അത് പ്രാർത്ഥന രൂപത്തിലും ചില പ്രാർത്ഥന കൂട്ടായ്മയുടെ രൂപത്തിലും ഒക്കെ. അതൊന്നും ശുഭകരമല്ലെന്നുള്ളത് നമ്മളെ ഈ ഈ ഇസഹാക്കിന്റെ അല്ലെങ്കിൽ ഇസഹാക്കിന്റെ കുടുംബാന്തരീക്ഷത്തിൽ കൂടെ വ്യക്തമാക്കി തരിക. ഒരു 3-4 കാര്യങ്ങൾ ഞാൻ ഇവിടെ ശ്രദ്ധപ്പെടുത്തി. ഒന്ന്, ഏറ്റവും വലിയ അനുഗ്രഹത്തിന് സംവേദനം ചെയ്യാനായിട്ട് ഒരുങ്ങുമ്പോൾ ഒരു ഭക്ഷണത്തിനേക്കാൾ പ്രാധാന്യ മാനദണ്ഡമാക്കരുത്, മറ്റു പല നല്ല കാര്യങ്ങളൊക്കെ മാനദണ്ഡമാക്കണമായിരുന്നു ഇസഹാക്ക്. രണ്ടാമതായിട്ട് മക്കളെ 2 തരത്തിൽ കാണുന്ന മാതാപിതാക്കളുടെ മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു തെറ്റായ സമീപനം ആ കുടുംബാന്തരീക്ഷത്തെ വളരെ ദോഷകരമായിട്ട് ബാധിച്ചു എന്നുള്ളതാണ്. 3-ാമതായിട്ട് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പാരാപുറത്തിൽ ബന്ധത്തിലെ കമ്മ്യൂണിക്കേഷന്റെ ഒരു ഗ്യാപ്പ് വളരെ ടെക്നോളജി നിന്ന് കേൾക്കാൻ തക്കവണ്ണം, അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്ത രീതിയിൽ നിന്ന് കേൾക്കാൻ തക്കവണ്ണം ഈ റെബേക്ക കാണിച്ച ആ ഒരു പ്രയാസം അത് കുടുംബങ്ങളിലൊക്കെ പലപ്പോഴും വിള്ളൽ ഉണ്ടാകാൻ തക്കവണ്ണം ഇടയായിട്ടുള്ളത്. നാലാമതായിട്ട് അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കാതെ അവരെ വ്യത്യസ്ത തലത്തിൽ കണ്ടുകൊണ്ട് തന്നെ ഒരു ലക്ഷ്യത്തിന് പോകുന്ന മകന്റെ പരാജയം മേശാവിൽ കൂടി നമ്മളിവിടെ ഈ കുടുംബാന്തരീക്ഷം തിരിച്ചറിയുകയാണ്. പിന്നീട് നമ്മൾ ഓർമ്മിച്ചു മക്കളിൽ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയാവാതെ അത് ഭാര്യാഭർത്തൃ ബന്ധത്തിൽ തന്നെ അത് തീർത്തുകൊണ്ട് മക്കളെ നല്ല രീതിയിൽ നയിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു ശ്രമം ഇവിടെ റബേക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കാര്യസാധത്തിന് വേണ്ടി തത്തായ ഡയറക്ഷനിലേക്ക് മകനെ നയിക്കുന്നു. പിന്നീട് ദൈവത്തിന്റെ നാമം ദുർവിനിയോഗം ചെയ്തുകൊണ്ട് തന്നെ ചില താൽക്കാലിക നേട്ടത്തിന് വേണ്ടി ദൈവനാമം ദുർവിനിയോഗം ചെയ്യുന്ന ചില ആധ്യാത്മികതയുടെ അധപതനങ്ങൾ, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഈ വാഗ്ദത്വ മകനായ ഇസഹാക്കിന്റെ കുടുംബാന്തരീക്ഷത്തിൽ സംഭവിക്കുന്നുണ്ട്. നമ്മുടെ കുടുംബങ്ങളുമൊക്കെ പ്രാർത്ഥനാ കുടുംബങ്ങളുമൊക്കെ നമ്മൾ പലപ്പോഴും അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള ചില പോരായ്മകളും ചില തിരുത്തലുകളുമൊക്കെ ഒക്കെ ശ്രദ്ധയോടുകൂടി നമ്മൾ വീക്ഷിച്ചെങ്കിൽ മാത്രമേ കുടുംബമൊക്കെ വളരെ നല്ല രീതിയിലും വളരെ സമാധാനപരമായിട്ടും മുന്നോട്ട് പോകുന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ വാക്കുകളെ ഉപസംഹരിക്കട്ടെ. വളരെ അംഗീകരിക്കപ്പെട്ട മാതൃകാപരമായിട്ട് ജീവിക്കേണ്ട ഒരു കുടുംബത്തിൽ ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലൊക്കെ ഒന്ന് ചിന്തിക്കുകയും പരിഹരിക്കപ്പെടേണ്ടതൊക്കെ പരിഹരിച്ചുമൊക്കെ പോകാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. അനുഗ്രഹിക്കട്ടെ.
ഉൽപ്പത്തി പുസ്തകം 27 അധ്യായത്തിൽ ഇസഹാക്കിന്റെ അവസാന സമയത്തെ അവസ്ഥയും കുടുംബത്തിലെ ബാക്കിയുള്ളവരുടെ പ്രതികരണങ്ങളുമൊക്കെ നമ്മുടെ സാധാരണ ജീവിതത്തിൽ നിന്നും നടന്നുകൊണ്ടിരിക്കുന്ന വാസ്തവങ്ങളാണെന്ന് ഓർക്കുവാൻ തക്കവണ്ണം സത്യത്തിൽ ഈ ധ്യാനം പ്രത്യേകമായിട്ട് പ്രയോജനപ്പെട്ടു എന്നുള്ളതിന് സംശയമില്ല. ഒരപ്പൻ വാർദ്ധക്യത്തിൽ മരണ കിടക്കയിലാകുകയും മക്കളെ അനുഗ്രഹിക്കാനായിട്ട് വിളിക്കുമ്പോൾ മരണക്കിടക്കയിൽ കിടക്കുന്ന വയ്യാതെ കിടക്കുന്ന മനുഷ്യർക്ക് എന്തോ ആവശ്യമായിട്ടുള്ള സ്ഥിതി, അവരുടെ ജീവിതത്തിൽ എന്തോ ആവശ്യമായിട്ടുള്ളത്, ഭക്ഷണം മാത്രമേ ഉള്ളൂ, വേറൊന്നും അവർക്ക് വേറെ വിഷയങ്ങളൊന്നുമില്ല അല്ലേ. നമുക്കറിയത്തില്ല നമ്മുടെ വാർദ്ധക്യത്തിലായിരിക്കുന്നവർ വേറെ കൺസേൺ ഒന്നുമില്ല അവർക്ക്. വിശക്കുമ്പോൾ അവർ പറയും വിശക്കുന്നുണ്ടെന്ന് പറയും. അതല്ലാതെ അമേരിക്കൻ പ്രസിഡന്റ് മാറിയതോ അല്ലെങ്കിൽ വീട്ടിലെ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ ഇതൊന്നും തന്നെ അവരുടെ വിഷയങ്ങളെയല്ല. അതല്ല, പക്ഷെ അതിനു മുമ്പ് ഈ മരണക്കിടക്ക് കിടക്കുന്നതിന് മുമ്പ് അവരിങ്ങനെ എല്ലാ കാര്യങ്ങളിലും എല്ലാ മേഖലകളിലും വളരെ ഭംഗിയായിട്ട് വ്യാപരിച്ചുകൊണ്ടിരുന്ന മനുഷ്യരായിരിക്കും. വൃദ്ധനായ ഇസഹാക്ക് തന്റെ അവസാന നിമിഷം മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ ആവശ്യം എന്ന് പറയുന്നത് ആ ഭക്ഷണം മാത്രമേ ഉള്ളൂ. അതല്ലാതെ വേറെ നമുക്കാണെങ്കിൽ ഭക്ഷണവും നമ്മൾ മരുന്നൊന്നും കൂടെ പറയാം, അന്ന് പിന്നെ മരുന്നിന്റെ വിഷയമൊന്നും ഇതേ ഉള്ളു സാറ്. അപ്പോ അപ്പൊ അതേ ഉള്ളൂ പ്രധാനമായിട്ടുള്ള ഒരു മനുഷ്യന്റെ ആവശ്യം. പക്ഷെ അത് കൈകാര്യം ചെയ്ത വീട്ടിലെ ബാക്കിയുള്ളവരുടെ അഡ്ജസ്റ്റ് ആയിട്ടുള്ള നിലപാടുകൾ അതൊരു തലമുറയെ എങ്ങനെ ബാധിച്ചു എന്നുള്ളത് ധ്യാനിക്കാൻ തക്കവണ്ണം നമുക്ക് സാധിച്ചു. ഒരപ്പനോട് കാണിക്കേണ്ട നീതി കാണിക്കാതെ അഡ്ജസ്റ്റ് ആയിട്ട് മക്കളും എല്ലാവരും ചെയ്തതിന്റെ ഒരു സത്യത്തിൽ വാർദ്ധക്യത്തിലായിരിക്കുന്നവരെ കരുതാൻ ഉള്ള വലിയൊരു ഉത്ബോധനം, നീതിയോടുകൂടി അവരെ കരുതാൻ പഠിപ്പിക്കുന്ന ഒരു അധ്യായമാണ് ഉൽപ്പത്തി പുസ്തകം 27 അധ്യായം. വാർദ്ധക്യത്തിലായിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കളെ എങ്ങനെ നീതിയോടുകൂടി കരുതാം എന്ന് നമ്മെ പഠിപ്പിക്കുന്ന വേദപുസ്തകത്തിലെ ഒരു ഒരു ഭാഗമാണ്. സത്യത്തിൽ ഈ ഭാഗം നമ്മൾ വളരെ ഇന്നത്തെ തലമുറ വളരെ വൃത്തിയായി പഠിക്കേണ്ട ഒരു സംഗതിയാണ്. വാർദ്ധക്യത്തിലായിരിക്കുന്നവരുടെ ആവശ്യങ്ങൾ ചുരുക്കമാണ്. ഇനി ചുരുക്കമല്ല, വലിപ്പമുള്ളതാണെങ്കിലും വലുതായിട്ടുള്ള സംഗതിയാണെങ്കിലും അവരെ എങ്ങനെ നീതിയോടുകൂടി അവരുടെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കാം എന്നുള്ളത്, അല്ലെങ്കിൽ വരാകാവുന്ന ഭവിഷ്യത്തുകൾ അതിന് അവിടെ ഉണ്ടായിരുന്ന നമുക്കറിയാമല്ലോ പഴയ നിയമ കാലഘട്ടം നോക്കിയാൽ
പഴയ നിയമത്തിൽ അപ്പന്മാർക്ക് എപ്പോഴും മൂത്ത മക്കളോട് സ്നേഹവും അമ്മമാർക്ക് ഇളയ മക്കളോട് സ്നേഹം, ഇതൊരു യാഥാർത്ഥ്യമാണ്. അത് അങ്ങനെയാണെങ്കിൽ ആ ഫാമിലി സ്ട്രക്ചർ പോവുള്ളൂ, സ്ട്രക്ചർ പോവുള്ളൂ. കാര്യം അപ്പന്മാർക്ക് ഈ അവർ കൃഷിയും ഇങ്ങനെയുള്ള സംഗതികളൊക്കെ കൈകാര്യം ചെയ്യാൻ അവർക്ക് കൂടെ നിന്ന്, അതുകൊണ്ട് മൂത്ത മകന് കൂടുതൽ സ്ഥാനമൊക്കെ ഉണ്ട് അവിടെ. അങ്ങനെ ഡബിൾ ഷെയറും ഒക്കെയാ കിട്ടണ്ടേ. അങ്ങനെയാ യഹൂദന്മാരുടെ പാരമ്പര്യം അങ്ങനെയാണ്. അപ്പോ അതൊരു സാധാരണ സംഗതിയാണ്. അപ്പൊ അത് മൂത്ത മകന് മക്കളോടുള്ള മൂത്ത മകനോടുള്ള അപ്പന്റെ സ്നേഹവും ഇളയ മകനോടുള്ള അമ്മയുടെ സ്നേഹത്തെ പറ്റിയും അപ്പനും അമ്മയും അതിന്റെ അതിന്റെ അർത്ഥതലത്തിൽ തന്നെ മനസ്സിലാക്കണം അല്ലേ. അവിടെ ഒരു വാശിയുടെ രീതിയിൽ പോകുമ്പോ, വാശിയുടെ വൈരാഗ്യത്തിന്റെ രീതിയിൽ ആ സ്നേഹം പോകുമ്പോ കുടുംബ ബന്ധങ്ങളിൽ ഈ വാശിയുടെയും ഈഗോയുടെയും രീതിയിൽ പിന്നെ സ്നേഹബന്ധങ്ങളൊക്കെ പോകുന്നുണ്ട്. അതാണ് അന്നത്തെ പല തകർച്ചയ്ക്കും കാരണം. ഈ യേശാവിന്റെ ഈ വാശിയും വൈരാഗ്യവും ഒക്കെ അച്ഛൻ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വ്യക്തമായിട്ടുണ്ട്. യേശാവ് കല്യാണം കഴിച്ച ഹിറ്റ് സ്ത്രീകളെ രണ്ടെണ്ണത്തെ, അപ്പൊ അത് അമ്മയ്ക്ക് വൈരാഗ്യായി. യേശാവ് കല്യാണം കഴിച്ച അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്തവനാ, അത് അപ്പനെ സ്നേഹിക്കുന്നവനെ അമ്മയ്ക്ക് സ്നേഹമല്ല എന്നുള്ള രീതിയിലായി അല്ലേ. ആ ഒരു ഒരു വല്ലാത്ത ഒരു 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 സിറ്റുവേഷൻ ഈ വീട്ടിലുണ്ട് അച്ഛൻ പറഞ്ഞ വളരെ ഫാക്റ്റാണ്. അതുകൊണ്ട് ഹിറ്റ് സ്ത്രീകളെ കല്യാണം കഴിച്ച അത് പറഞ്ഞു ഇത് ഇതെനിക്ക് വലിയ പ്രയാസമല്ല, ഇവിടെ കാണുന്ന പോലും എനിക്ക് ഇഷ്ടമല്ലെന്ന് പറയും. കാണുന്ന പോലും അല്ല, എനിക്ക് എന്റെ ജീവിതം മുരടിച്ച് ഈ സ്ത്രീകൾ, നീ പോയി ചെന്ന് വേറെ രണ്ടെണ്ണമൊന്നും പറഞ്ഞില്ല. എങ്കിലും അവനും പോയി കുറഞ്ഞില്ല, അവൻ പോയി ഇസ്രായേൽ സ്ത്രീകളെ രണ്ടെണ്ണത്തെ ചേട്ടത്തെയും അനിയത്തെയും കൊണ്ടുവന്നു, ചേട്ടത്തെയും അനിയത്തെയും കൊണ്ടുവന്ന് ചേട്ടത്തെയും അനിയത്തെയും കൂടെ വഴക്കായി. എന്തായാലും അവസാനം യാക്കോബ് എങ്ങനെ അപ്പനെ കളിപ്പിച്ചോ അതേ രീതിയിൽ തന്നെ യാക്കോബിന്റെ മക്കളും. നമ്മൾ ഇതൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. നമ്മളിപ്പോ കളിപ്പിക്കുന്ന കളിപ്പിച്ചൊക്കെ നമുക്കും മക്കളുണ്ടെന്ന്, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ കളിപ്പിക്കാനായിട്ട് പിൻതലമുറ വരുന്നുണ്ടെന്നുള്ളതൊക്കെ ഒന്ന് ചിന്തിക്കുന്നതും എനിക്ക് തോന്നുന്നു അച്ഛൻ ഇതാ ഉദ്ദേശം തോന്നുന്നു. ഈ നമ്മളൊന്ന് ചിന്തിക്കണം, നമ്മൾ ഈ ആളുകളെയൊക്കെ കളിപ്പിച്ചിട്ടുള്ളവര് ഇനി ഉണ്ട്, അടുത്ത ഒരു തലമുറ നിപ്പുണ്ട് നമ്മൾ കളിപ്പിക്കുക. ഇതൊന്നും തന്നെ ഒന്നും അങ്ങനെയൊന്നും നടന്നു പോകത്തൊന്നുമില്ല, കടം വിട്ടാ പോകുന്നില്ല, കടം വിട്ടാ പോകുന്നുള്ളത്. അതേപോലെയാ നിങ്ങളൊന്ന് അടുത്ത് നോക്കി, യേശാവിനെയും അപ്പനെയും യാക്കോബ് കളിപ്പിച്ചു. യാക്കോബ് അപ്പനായി. യാക്കോബ് അപ്പനായി കഴിഞ്ഞപ്പോ എന്തായത്? ഇയാളവിടെ കുത്തിയിരിക്കുക, മക്കള് പോയിട്ടെന്ന ജോസഫിനെ വിട്ടിട്ട് ആടിനെ കൊന്ന്. ഓൾമോസ്റ്റ് സെയിമാ അല്ലേ, ഓൾമോസ്റ്റ് സെയിമാ. ആടിനെ കൊന്ന് ഇട്ട് കൊണ്ടുവന്ന് അവനെ കാട്ടുമൃഗം പിടിച്ചു എന്ന് പറഞ്ഞു കളിപ്പിച്ചു അല്ലേ. അപ്പൊ ഈ സംഗതികളൊക്കെ ഫിലിപ്പോസച്ചന്റെ ഭാഷയെ പറഞ്ഞാൽ കൊടുത്താ കൊല്ലത്തും കിട്ടും. ഇത് പഴയ നിയമത്തിലെ വളരെ കുടുംബ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില സംഗതികളായി നാം സൂക്ഷിക്കേണ്ട. പ്രായമുള്ളവർ നമ്മൾ എങ്ങനെയായിരിക്കണം എന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒരു അധ്യായമാണിത്. നമ്മൾ എങ്ങനെയാണ് നീതിയോടുകൂടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്, ഇതൊക്കെ നമ്മെ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായം, അല്ലെങ്കിൽ ഇസഹാക്കിന്റെ ജീവിതം. അത് ഇന്നൊന്ന് ഓർക്കാൻ തക്ക വേണം, നമ്മളെ അന്ന് മനസ്സിലാക്കി കേൾക്കണം, അതെന്ന് നമ്മളൊന്ന് ചിന്തിക്കാൻ, അല്ലെങ്കിൽ ഈ അധ്യായം ഒന്നുകൂടെ ഒന്ന് വായിക്കാൻ തക്ക വേണം. അച്ഛന്റെ ധ്യാനം വളരെ പ്രയോജനപ്പെട്ടു എന്നുള്ളതിൽ സംശയമല്ല. അച്ഛനോടുള്ള സന്തോഷം അറിയിക്കുന്നു. ഇപ്പോ ഗായകസംഘം ഒരു പാട്ട് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതായി.
അവസാന ഭാഗം എന്നാഥ നിൻ തിരുമുൻപിൽ ആത്മശരീരമനസ്സുകളേ ശോഭകലർന്ന വിളക്കുകളായി ഞാൻ ഗതി പാറാകണ.
പേരുകൾ പ്രത്യേകമായിട്ട് വായിക്കുന്നത് ഡെങ്കിപ്പനി ബാധിച്ച് ചികിത്സയിലായിരിക്കുന്ന ജോണിനെ ദൈവസന്നിധി ഓർത്ത് പ്രാർത്ഥിക്കുക, അതുപോലെ ഇഗ്നേഷ്യസിനെ ഓർത്ത് പ്രാർത്ഥിക്കാം, അതുപോലെ തന്നെ ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കുന്ന ഓമന തോമസിനെ ഓർത്ത് പ്രാർത്ഥിക്കാം, അതുപോലെ ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കുന്ന സുമ സമ്മിയെ ഓർത്ത് പ്രാർത്ഥിക്കാം, നിരന്തരം ഓർക്കുള്ള ആലീസിനെ ഓർക്കാം, എലിസബത്ത്, രാജി, മോളി, രൂപൻ, ഡാനിയൽ, പ്രൈസ് ഇവരെയൊക്കെ ദൈവസ്ഥാനത്തിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. മറ്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അരമനയിൽ. ഹലോ,
ഹലോ, ബെന്നിന് വേണ്ടി പ്രാർത്ഥിക്കുക, അതോടൊപ്പം തന്നെ ഒരു മോളിയെ ദിവസത്തിന് തിരുമുമ്പാകെ സമർപ്പിച്ച പ്രാർത്ഥിക്കുക. ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എന്നെ സഹായിക്കുന്നവൻ എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച കർത്താവിന്റെ സന്നദ്ധിയിൽ നിന്നാകുന്നു. അനുഗ്രഹകരമായ ഒരു ബുധനാഴ്ച കാലം കൂടെ ദൈവമേ, നിന്റെ സന്നദ്ധിയിൽ നിന്റെ മക്കളായ ഞങ്ങൾ അല്പസമയം വേർതിരിച്ച് അടുത്തു വരുവാനും നിന്നിൽ നിന്ന് കേൾക്കുവാനും പഠിക്കുവാനും നിന്നെ പാടി മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ തിരുമുമ്പാകെ സമർപ്പിക്കുവാനും ഒരു ബുധനാഴ്ച കാലം കൂടെ അടുത്തു വരുവാൻ നൽകി തന്ന വലിയ കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പുതിയ വർഷത്തിൽ കർത്താവെ ഞങ്ങൾ ആയിരിക്കുമ്പോൾ ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ ഞങ്ങളെ നടത്തിയതുപോലെ ഈ പുതിയ വർഷത്തിലും തിരുസാന്നിധ്യം അടിയങ്ങളെ നയിക്കുമാറാകണമേ. സമയവും കാലവും വേഗം കടന്നു പോകുമ്പോൾ ഞങ്ങൾ സാക്ഷ്യമുള്ളവരായി ഞങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അനുഗ്രഹകരമായി നിർവഹിപ്പാൻ ആവശ്യമായ എല്ലാ കൃപകളും നന്മകളും ഉയരത്തിൽ നിന്ന് നൽകുമാറാകണമേ. ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ ദൂരെയും ചാരിയുമായിരിക്കുന്ന പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നേതൃത്വം നൽകുന്ന തിരുമേനി, രാജേഷ് അച്ഛൻ, എല്ലാ വന്യ വൈദികർ, എല്ലാ ജനങ്ങളെയും തിരുവുമ്പാകെ സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ഈ കൂടി വരവ്, ഞങ്ങൾ ഈ സമയം ചെലവഴിക്കുന്നത് ഞങ്ങളുടെ പൊതുവായ നന്മയ്ക്കും ഞങ്ങൾ ആയിരിക്കുന്ന ഈ സഭയ്ക്കും ഞങ്ങളായിരിക്കുന്ന അധിവസിക്കുന്ന ദേശത്തിനുമൊക്കെ നന്മയ്ക്കായിട്ട് ഇവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ. പ്രത്യേകിച്ച് രോഗികളെ ഓരോരുത്തരെയും പേരുപേരായി പറഞ്ഞിരിക്കുന്നവരെ നിരസനധിയിലേക്ക് സമർപ്പിക്കുന്നു. സമവൈദ്യനായ കർത്താവെ, അവിടുത്തെ സൗഖ്യമാക്കുന്നതായ കരം ഞങ്ങളുടെ എല്ലാ രോഗികളുടെയും മേൽ അവിടുന്ന് നീട്ടണമേ. അവരുടെ മരുന്നുകളിലും അവരുടെ പരിശോധനകളിലും അവരുടെ എല്ലാ പരിചരണങ്ങളും ദൈവമേ, അവിടുത്തെ സ്നേഹവും അവിടുത്തെ സാന്നിധ്യവും കൂടെ ഇരുന്ന് അവർ പൂർണ്ണ സൗഖ്യം പ്രാപിപ്പാനും കർത്താവെ ശിഷ്ടകാലം നിന്നെ മഹത്വപ്പെടുത്തുവാനും അവരുടെ ജീവിതങ്ങളെ അവിടെ നിടയാക്കുമാറാകണമേ. പ്രത്യേകിച്ച് ഭദ്രാസനത്തിന്റെ കടന്നു വരുന്ന ക്ലർജി കോൺഫറൻസ് അസംബ്ലി മീറ്റിംഗ് എല്ലാം ദൈവമേ നിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. അതിന്റെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കുവാൻ തക്കവണ്ണം തിരുസാന്നിധ്യം കൂടെയിരിക്കണമേ. കൂടി വരുന്നവർക്കൊക്കെ അനുഗ്രഹമായി തീരുവാനും അവരുടെ യാത്രകളും അവരുടെ ഇവിടെയുള്ളതായ എല്ലാ താമസങ്ങളും ഒക്കെ എല്ലാ ക്രമീകരണങ്ങളും ഏറ്റവും അനുഗ്രഹമായിരിക്കാൻ അവിടുന്ന് സഹായിക്കണമേ. അതിനുവേണ്ടി ഉത്സാഹിക്കുന്നവരെ അനുഗ്രഹിക്കുകയും അവർക്ക് ആവശ്യമായ എല്ലാ കൃപകളും നന്മകളും അവിടുന്ന് പ്രദാനം ചെയ്യുകയും ചെയ്യണമേ. ഞങ്ങളുടെ എല്ലാ ഭവനങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമുള്ള നല്ല ഭവനങ്ങളായി, ദൈവം അധിവസിക്കുന്ന ദൈവാലയങ്ങളായി തീരുവാൻ ഞങ്ങളുടെ എല്ലാ ഭവനങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. നിനക്ക് വിരുദ്ധമായ എല്ലാ പ്രവർത്തനങ്ങളെയും ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് അവിടുന്ന് മാറ്റുകയും നിന്നെ വിളിക്കുന്ന നല്ല ഭവനങ്ങളാക്കി ഞങ്ങളെ തീർക്കുകയും ചെയ്യണമേ. ഈ പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനേകരെ ഇതിൽ സംബന്ധിക്കുവാനും അനുഗ്രഹം പ്രാപിപ്പാനും കർത്താവെ നിന്റെ സാക്ഷ്യം ഉൾക്കൊണ്ട് ജീവിപ്പാൻ തക്കോണം അവിടുന്ന് സഹായിക്കുമാറാകണമേ. ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിപ്പാൻ കടമ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അറിവിലും പരിചയത്തിലും പെട്ട എല്ലാ രോഗികളെയും വീണ്ടും നിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. അവിടുന്ന് സൗഖ്യദായകനായി ആശ്വാസപ്രദനായി കൂടെയിരിക്കണമേ. കർത്താവ് ആയിരിക്കുന്നിടങ്ങളിൽ അവിടുത്തെ ബലമേറിയ ചിറകളിൽ സംരക്ഷിച്ചുകൊള്ളണമേ. വീണ്ടും അടുത്ത ആഴ്ചയിൽ കൂടി വരുവോളം കർത്താവ് ഞങ്ങളൊക്കെ ആയിരിക്കുന്ന മേഖലകളിൽ നിന്റെ സാന്നിധ്യത്താൽ അടിയങ്ങളെ ഓരോരുത്തരെയും സംരക്ഷിച്ചുകൊള്ളണമേ. ഞങ്ങളുടെ വാങ്ങിപ്പോയിരിക്കുന്നവരെ അവിടുത്തെ മഹിമയുള്ള ഭവനങ്ങളിൽ ആശ്വസിപ്പിക്കണമേ. ഞങ്ങളും അവരും നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്നു വന്നാളും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ.
ഒരു കാര്യം പറയാനായിട്ടുള്ളത്, എന്റെ മാതാവിന്റെ 40-ാം അടിയന്തരം ഭദ്രാസന തലത്തിലെ വെള്ളിയാഴ്ച വൈകിട്ട് സെന്റ് തോമസ് കത്തീഡ്രലിൽ വെച്ച് കുർബാനയോടുകൂടി നടത്താൻ്റെ പോകണം. ഭദ്രാസന കൗൺസിൽ തീരുമാനിച്ച് അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. 6 മണിക്ക് സന്ധ്യാ നമസ്കാരവും അതിനെ തുടർന്ന് വിശുദ്ധ കുർബാനയും സ്മരണവും ഒക്കെ നടത്തത്തക്കവണ്ണമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും പ്രാർത്ഥനയും സാന്നിധ്യവും കൃത്യമായിട്ട് ഉണ്ടാകണം എന്ന് അറിയിക്കുന്നു. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന റൂഹായുടെ സംബന്ധവും ആവാസവും ദൈവമേ, ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ വന്ന് സംബന്ധിച്ചിരിക്കുന്ന ഇതിന്റെ മക്കളെല്ലാവരോടും, ഞങ്ങൾ പ്രത്യേകമായി പേരോർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ രോഗികളോടും, അവരുടെ സൗഖ്യത്തോടും ആശ്വാസത്തോടും, ഭവനങ്ങളിലും ആശുപത്രികളിലുമായി കഴിയുന്ന എല്ലാ രോഗികളോടും, അവരുടെ സൗഖ്യത്തോടും ആശ്വാസത്തോടും എല്ലാം ഇപ്പോഴും ഉണ്ടായിരിക്കും. അറാകണമേ
ശുശ്രൂഷയിലെ സംബന്ധിച്ച എല്ലാവരുടെ നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് വളരെ സജീവമായ നേതൃത്വം നൽകുന്ന ഭദ്രാസന മന്ത്രാപുരത്തിനുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ഇത് സംബന്ധിച്ച് വന്നിയ സന്തോഷത്തിന് അതുപോലെ എല്ലാ വൈദികരോടും ഉള്ള സ്നേഹവും നന്ദിയും പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. അരവനയിൽ കൂടി വന്നിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ ഇത് സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വീണ്ടും ദൈവകരങ്ങളിൽ, പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചവരെ ഉൾപ്പെടെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും എല്ലാ സന്തോഷവും സ്നേഹവും അറിയിക്കുകയും ചെയ്യുന്നു. ഇതിന് അഡ്മിനിസ്ട്രേറ്റീവ് ജമാലിലുള്ള മനോജ്, അതുപോലെ സെക്രട്ടറി ആയിരിക്കുന്ന രാജൻ, ബൈബിൾ വായിച്ച സഹോദരി, എല്ലാവരെയും ഓർക്കുന്നു, നന്ദി അറിയിക്കുന്നു. നമുക്കറിയാം ഈ ഞായറാഴ്ച തിങ്കളാഴ്ച മുതൽ 3 ദിവസം നോമ്പ് ആരംഭിക്കുകയാണ്. തിരുമനസ്സിന് അനുവാദത്തോട് പറയുന്നു 3 നോമ്പൊക്കെയും എല്ലാവരും വളരെ കാര്യമായിട്ട് നോൽക്കുവാൻ തക്കവണ്ണം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് വളരെ സ്നേഹത്തോടെ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ദേവിയവരെയും മനസ്സിലാക്കി.